ഫിത്റോ സഹായിക്കും സ്തുതി. ആദ്യം തന്നെ അമീനിന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ ഭരിച്ചു ദൈവമായ കർത്താവ് തിരുനാമത്തിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. തങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് തിരിച്ചവനെ ഓടുകരണം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ഓണകരണാസിനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടവനെ ഓടുകരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേതിനൊക്കെ സ്തുതി. കർത്താവേതിനൊക്കെ സ്തുതി. പാപികളായതിന്റെ അടിയാരോട് കരുണയും രാജാവേ എന്നൊക്കെ സ്തുതി. ബാർക്കുമാർ പ്രതസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷം സ്തോത്രപ്പുര സുമീലമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ശ്രീശിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദൃഷ്ടം ഞങ്ങളെ രക്ഷണമേ. നല്ല അജീശക്തി മഹത്വവും എന്നേക്കുന്നതിനുള്ളതാകുന്നു. ആമേ. കൃപ നിറഞ്ഞ മറിയുമേ, അതിനൊക്കെ സമാധാനം. നിന്റെ കർത്താവ് നിന്നോടുകൂടെ യേശുവിടെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ തരത്തിലമായ നമ്മുടെ കർത്താവ് യേശുമേശയെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിനെ ഓർത്തും അറിയുമേ എതമ്പുരാന്റെ അമ്മേ. ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിൽ എന്തുരാണം പ്രവേശിച്ചുകൊള്ളണമേ. ആമേ. പറക്കുമോർ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സന്ധിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പഠന ക്ലാസ്സുകളായി കർത്താവെ അനുഗ്രഹിക്കണമേ. നേതൃത്വം നൽകുന്ന എല്ലാവരെയും, ബഹുമാനപ്പെട്ട അച്ഛനെയും പ്രിയപ്പെട്ടവരെയും എല്ലാം ദൈവത്തിനെ അർപ്പിക്കുന്നു. ഇന്നി ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. ദൈവത്തിന്റെ കരുണയിൽ ഞങ്ങൾ എല്ലാവരും പാലിക്കപ്പെടണമേ. ദൈവമായ കർത്താവെ, നിന്റെ അനുഗ്രഹത്താൽ നാളെ ഇതുവരെയും ഞങ്ങളെ വഴി നടത്തി തുടർന്നും അവിടുത്തെ കൃപയും കരുണയും ഞങ്ങളെ ദർശിക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിന്റെ ഏകജാതൻ പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതിയർപ്പിക്കുവാനായിട്ട് തന്നെ. പ്രിയക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛ കർത്താവിൽ അനുഗ്രഹീതരെ, നമുക്ക് വീണ്ടും ചേർന്ന് വരുവാൻ ദൈവം അവസരം നൽകിയതിനെ ഓർ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വലിയ നോയമ്പിന്റെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ദൈവത്തിന്റെ കരുണയിലല്ലാതെ മറ്റെങ്ങും നമുക്ക് ആശ്രയിക്കാനില്ല. നമ്മൾ അനുതാപത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. അനുതാപത്തോടുകൂടി നിൽക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നാളെ പറഞ്ഞായിരുന്നു, ഈ ദൈവത്തിന്റെ കൃപയും കരുണയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. നമ്മൾ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. കൃപ ഈ ലോകത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി, നമുക്ക് അർഹതയില്ലാത്ത കാര്യങ്ങൾ ലഭിക്കുന്നതും ആ കൃപ. ദാറ്റ് ഇസ് ഗ്രേസ് ഓർ ബ്ലെസ്സിങ്. ബട്ട് മേഴ്സി ഇസ് ഡിഫറെന്റ്. മേഴ്സി എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ടത് കിട്ടാതിരിക്കുക. നമുക്ക് അർഹതപ്പെട്ടത് നിങ്ങളെ ദയവീത നിങ്ങളുടെ ഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ എല്ലാരും. ഹാൻഡ് ഫോൺ നമ്മൾ കുറച്ച് സാധാരണ ഒരു കോർട്ടസി ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന സമയത്ത്. എന്തൊക്കെ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ കയറി നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം എടുത്തു വെച്ചു, വെദോസും എടുത്തു വെച്ചു, ബൈബിളും എടുത്തു, പിന്നെ പെൻസിൽ പേനായൊക്കെ എടുത്തു വെച്ചു. അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഫോൺ നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ മ്യൂട്ട് ചെയ്യുക. പൊതുവായിട്ട് സംസാരിക്കാനാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് മേഴ്സി എന്ന് പറയുന്നത്, കരുണ എന്ന് പറയുന്നത്, നമുക്ക് അർഹതപ്പെട്ടത് കിട്ടാതിരിക്കുന്നതാ കരുണ എന്ന് പറയുന്നത്. പറഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ട എന്നാ, ഞാൻ എന്നാലും പറഞ്ഞു നല്ല അടിയുടെ അർഹത നമുക്കുണ്ട്. എന്താ അടി കിട്ടുന്ന? എപ്പോഴാ? ന്യായവിധിയുടെ സമയത്താണ്. ഇടതുഭാഗത്തുള്ളവരോട് അഗ്നിനരകം, ഒരിക്കലും കെടാത്ത തീ, ചാകാത്ത പുഴു, അഗ്നിനരകം. അഗ്നിനരകത്തിന് ഞങ്ങൾ യോഗ്യരായി തീരാതെ നിന്റെ നീതി ഞങ്ങളോട് എതിർത്തു നിൽക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ നീതി, ദൈവം നീതി നീതിപരനാണ്, ആ നീതി ചുവരിയായി ദൈവത്തിന്റെ കരുണ, ദൈവത്തിന് നീതിയുണ്ട്, കരുണയുണ്ട്, നീതിയാണ്, ജസ്റ്റിസ് ആണ്, അല്ലെങ്കിൽ ജഡ്ജ്മെന്റിൽ ന്യായവിധിയിൽ നീതിയാണ് നമ്മളെ ദർശിക്കുന്നതെങ്കിൽ, നമുക്കറിയാം നമ്മുടെ അനീതി ഒരിക്കലും ദൈവത്തിന്റെ നീതിയോട് ചേർന്ന് നിൽക്കത്തില്ല. ഈ യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നോയമ്പ് ഉപവാസം നോക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതേ. ആ നോയമ്പ് ഉപവാസം നോക്കുന്ന സമയത്ത് നമ്മുടെ നീതി വേണം നമുക്ക് മുൻപായിട്ട് പോകാം. ജസ്റ്റ് ഒന്ന് വായിച്ചോ, നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതായിരിക്കും. എനിക്ക് ഇവിടെയാണോ പറഞ്ഞെന്നറിയത്തില്ല, എന്നാലും നമ്മുടെ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇന്നലെ കേട്ട പ്രസംഗമാണേലും ദൈവവചനമാണേലും ഇന്നും ഒന്നുകൂടെ പറഞ്ഞാലും നമ്മൾ ഓർക്കത്തൊന്നുമില്ല. അതല്ലേ ഞങ്ങളുടെയൊക്കെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ? അതല്ലേ ഞങ്ങൾക്ക് എത്ര വേണേലും പറയാം, കാരണം നമ്മൾ ഓർത്തിരിക്കുകയൊന്നുമില്ലല്ലോ. ഏശയ്യ പ്രവചനം 58-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. എന്റെ 8 മുതലുള്ള വാക്യം വായിക്കും.
നിന്നെ തന്നെ മറക്കാതെ ഇരിക്കുന്നതുമല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം മുഷിച്ചു പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും.
അപ്പോൾ നിന്റെ നീതി നിനക്ക് മുമ്പായി. ഈ നോയമ്പ് നോക്കുമ്പോൾ വായിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ. എങ്ങനെ നോയമ്പ് നോക്കണ്ടത്? അതിനകത്തുണ്ട്. എങ്ങനെ ചെയ്യും? എങ്ങനെ നോക്കരുത്, എങ്ങനെ നോക്കണം, അത് ഇത് അതിനുള്ള വേദി അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ ഈ നീതി വലിയ നോയമ്പിന്റെ ദിവസങ്ങളായതുകൊണ്ട് ദൈവത്തിന്റെ നീതി, നമ്മുടെ നീതിയാണ് നമ്മുടെ മുമ്പിൽ നടക്കുന്നത് കേട്ടോ. നമ്മുടെ നീതിയാ ദൈവത്തിന് മുമ്പാകെ, നമുക്ക് മുമ്പേ പോകുന്ന നീതി. അതിന്റെ പുറകെ നമ്മള്, അതിന്റെ പുറകിൽ എന്തുവാ? ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലല്ല, പുറകിലാ, പിമ്പടയാ കേട്ടോ. അതുകൊണ്ട് ഓർത്തോണം. മുൻപട എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുള്ള നന്മയും, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് നമ്മുടെ നീതിയും നിന്റെ നീതി നിനക്ക് മുമ്പായി എന്ന് പറഞ്ഞാൽ, നിന്റെ നീതി എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടാൻ പോകുന്ന നീതി, ദൈവസന്നിധിയിൽ നിന്ന് കിട്ടാൻ പോകുന്ന നീതി. അതായത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഈ കർമ്മം എന്നൊക്കെ പറയുകയല്ലേ പിള്ളേരെ, അതിനകത്തൊക്കെ കുറച്ച് കാര്യമുണ്ട്. ചെയ്തതിന് അനുസൃതമായിട്ട് നീ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനാ പോകുന്നത്. അതാ നീതി. അപ്പൊ ആ നീതി ദൈവവും നീതിമാനായിട്ട് നീതി അനുസരിച്ച് ചെയ്യുവാണ് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. ഹൗ മേഴ്സി അപ്പോൺ അസ് സിന്നേഴ്സ്. കുറിയലായി 40 കുമ്പിടണം. മുട്ടുമടക്കി ദൈവസന്നിധിയിൽ നമ്മൾ പ്രോസ്ട്രേഷൻ നമസ്കാരം നടത്തുമ്പോൾ കുറിയലായി ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവ് കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവ് തിരുമല ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത് 40 തവണ നമ്മൾ ചൊല്ലി കുമ്പിടുക ദൈവത്തിന്റെ കരുണ. ഞാനിത് പറയാനൊരു കാര്യമുണ്ട്. ഇന്നലെ നമ്മുടെ ബില്ലി ഗ്രഹം അന്തരിച്ചു. അദ്ദേഹം 7-ാം തീയതി 1918 ജനിച്ചയാളാ. ഇന്നലെ 21-ാം തീയതി 2018 അന്തരിച്ചു. 99 വയസ്സായിരുന്നു. നവംബർ വരെ പോവുകയായിരുന്നെങ്കിൽ 100 വയസ്സായനെ. ബില്ലി ഗ്രഹം, നമുക്ക് അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളോടും വലിയ യോജിക്കാനായിട്ട് തിയോളജിക്കലി നമുക്ക് പറ്റത്തില്ല. പക്ഷെ അദ്ദേഹം ധാരാളം പേരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ചയാളാ. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ ബില്ലി ഗ്രഹം ഇത്രയേറെ വലിയ പ്രഭാഷണങ്ങളെല്ലാം നടത്തി. ഞാൻ പറയാം, അദ്ദേഹം ഓർത്തഡോക്സുകാരനായിട്ടാണ് മരിച്ചതെന്ന് പറയാം. ഇൻ ദറ്റ് സെൻസ് കേട്ടോ, ഓർത്തഡോക്സുകാരനായിട്ടാണ് മരിച്ചത്. കാര്യം എന്താണെന്നറിയോ, അദ്ദേഹം അവസാനം പാർക്കിൻസൺസ് രോഗം വന്നു. അവസാനം അദ്ദേഹത്തിന് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ ഓർമ്മയില്ലാതെ ഇല്ലാതിരുന്നപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു വാക്യം ഈ എന്റെ ശ്രദ്ധയെ വല്ലാതെ പിടിച്ചു വലിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത്രേ ഉള്ളൂ, Lord, have mercy upon me, a sinner. കർത്താവേ, പാപിയായ എന്നോട് കരുണ ചെയ്യണം. അദ്ദേഹം, ഞാൻ പറയും, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവൻ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലെങ്കിലും ഇത് നമുക്ക് അംഗീകരിക്കാം. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇതാണ് നമ്മളെ സഭ പഠിപ്പിക്കുന്നത്. എപ്പോഴും ഒരു വിശ്വാസി ഈ ലോകത്തിന്, ഞാൻ പറയും, അദ്ദേഹത്തിന്റെ ലോകത്തിലുള്ള ബുദ്ധിയിൽ അദ്ദേഹം വേറെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ലോകത്തിന്റെ ബുദ്ധി അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ പാപിയായതിനോട് കരുണ ചെയ്യണം. നോയമ്പെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഒരു വിഡ്രോവല, ലോകത്തിന്റെ അറിവുകളിൽ നിന്നും ലോകത്തിന്റെ ജ്ഞാനങ്ങളിൽ നിന്നുമുള്ള വിഡ്രോവല. ആ വിഡ്രോവലിന് ശേഷം നമ്മൾ പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ, ലോർഡ് ഹാവ് മേഴ്സ്. കുറിയലായസോ, ചുരുക്കി പറഞ്ഞാൽ കുറിയലായസോ. ഇപ്പൊ ഈ കുറിയലായസം ചൊല്ലി കുമ്പിടുന്നതേ അതിനർത്ഥം ഉണ്ടെന്ന് മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. എല്ലാവരും നമുക്ക് കാണിച്ചിരുന്ന മാതൃക അതാണ്. സഭ നമ്മളെ പഠിപ്പിക്കുന്നു, ഓർമ്മയുള്ളപ്പം തന്നെ അത് ചെയ്യും. ഓർമ്മയില്ലാത്തപ്പോഴല്ല, ഓർമ്മയുള്ളപ്പം തന്നെ അത് ചെയ്യാനായിട്ടാ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ മുൻപിലേക്ക് സത്യാനുതാപത്തിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള കാര്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷവും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള താദാത്മ്യം തിരുമേനിയുടെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചു. അതിനകത്ത് പുളിപ്പുള്ള അപ്പം എന്തിനാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നതെന്ന് കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്. 1 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതിനുള്ള കാര്യങ്ങൾ, അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സംഗതി. അതിനുശേഷമുള്ള 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എന്ന് പറയുകയാണ്. രണ്ട് കാര്യങ്ങളാണ് സുവിശേഷത്തിൽ, അതും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധം പറയുകയാണ്. വിശുദ്ധ കുർബാനയിലും ആദ്യത്തെ ഒരു ഭാഗം നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, അത് സ്നാനാർത്ഥികൾക്കുള്ള കാറ്റക്കൂമെന്ന് വേണ്ടിയുള്ള ഭാഗമാണ്, വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് വരെയുള്ള ഭാഗം. അത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതിന് ലേണേഴ്സ് ഉണ്ട്, കാറ്റക്യൂമൻ ഉണ്ട്. ആ കാറ്റക്യൂമന് 2-3 കാറ്റഗറി ഉണ്ട്, ഒന്ന് ലേണേഴ്സ്, നീലേഴ്സ്, കൺഫസേഴ്സ് എന്ന് പറയും. അതിനുശേഷമാണ് അവര് സ്നാനം സ്വീകരിച്ച്, കൺഫഷന് ശേഷമാണ് സ്നാനം സ്വീകരിച്ച് അവര് സത്യവിശ്വാസികളായി തീരുന്നത്. അതിനുശേഷം പുരോഹിതൻ യാചിക്കേണ്ട സമയം ഇതാ കഴിഞ്ഞ്, പുരോഹിതൻ ദർഗായി കയറി നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മുതല് വിശ്വാസികളുടെ സമൂഹത്തിന് മാത്രമേ സത്യവിശ്വാസം സ്വീകരിച്ച് സ്നാനം സ്വീകരിച്ച് സത്യവിശ്വാസം ഏറ്റുപറഞ്ഞ് വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ചേർന്നവർക്ക് മാത്രമേ രണ്ടാമത്തെ ഭാഗം അതിൽ പങ്കെടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് ജീവൻ ഉണ്ടാകേണ്ടതിനുള്ള ഭാഗമാണ്. ആദ്യം വിശ്വസിക്കേണ്ടതിനുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ യോഹന്നാൻ 1 മുതൽ 13 വരെ അധ്യായങ്ങളിൽ കാണുന്നത് പോലെ വിശുദ്ധ കുർബാനയിലെയും ആദ്യത്തെ ഭാഗം, വിശ്വാസ പ്രമാണം വരെയുള്ള ഭാഗം, നമ്മൾ വിശ്വസിക്കേണ്ടതിന് വായനകള്, യേശു ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങള്, അതെല്ലാം നമ്മൾ ഒരു തിയററ്റിക്കലി കുറെ കാര്യങ്ങളെല്ലാം കേൾക്കും. നമ്മൾ കേട്ട് വിശ്വാസം കേൾവിയാലാ വരുന്നു. ആ കേൾവി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതായ അവബോധമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷവും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധം, യോഹന്നാന്റെ സുവിശേഷത്തെ രണ്ട് ഭാഗങ്ങളായി തിരിക്കുന്നു. 1 മുതൽ 13 വരെ അധ്യായങ്ങൾ വിശ്വസിക്കേണ്ടതിന്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, യേശു ക്രിസ്തുവിന്റെ ഞാനാകുന്നു എന്ന് പറയുന്ന ഐ ആം സെയിങ് ഒക്കെ ആ ഭാഗത്ത് കൂടുതലായിട്ടും വരുന്ന 15 അധ്യായത്തിലും ഉണ്ടെങ്കിലും രണ്ടാമത്തെ ഭാഗത്തിൽ 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് വിശുദ്ധ കുർബാനയിലും യാചിക്കേണ്ട സമയം ഇതാ കഴിഞ്ഞ് ദർഗായി കയറിയാൻ അഫോറ ആരംഭിക്കുന്നത് മുതല് പോസ്റ്റ് കമ്മ്യൂണിയൻ വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് വിശുദ്ധ കുർബാന സ്വീകരിക്കുക, കമ്മ്യൂണിയൻ, ഹോളി കമ്മ്യൂണിയൻ, പാർട്ടിസിപ്പേഷൻ, പാർട്ടേക്കിംഗ് ഇൻ ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് വി ആർ ഹിയറിംഗ് ആൻഡ് വി ആർ ബിലീവിംഗ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ദാറ്റ് പാർട്ട് ഈസ് മെന്റ് ഫോർ ദ കാറ്റക്യൂമൻ, കൺസിസ്റ്റിംഗ് ലേണേഴ്സ്, നീലേഴ്സ്, കൺവേഴ്സേഴ്സ് എക്സെട്ര. ഇവിടെ ഇനിയും അടുത്ത 5 കാര്യങ്ങൾ, ഈ വിശുദ്ധ കുർബാനയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ 5 കാര്യങ്ങൾ തിരുമേനി പുസ്തകത്തിൽ പറയുന്നു. അതിലേക്ക് നമുക്ക് കടക്കാം. എങ്ങനെ വേണം വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ട? ഒന്നാമത്തെ കാര്യം, ഹൗ ടു റിസീവ് ഹോളി കുർബാന, ഹോളി കമ്മ്യൂണിയൻ. വായിച്ചു 1 കൊരിന്ത്യൻസ് 11:23 ഓൺവേർഡ്സ്. നമ്മൾ ഏതായാലും വേദപുസ്തകം അടിസ്ഥാനപ്പെടുത്തിയ മുഴുവനും ചിന്തിക്കുന്നത്, അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകാം. 1 കൊരിന്ത്യർ 11:23 വാക്യങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്. ഞാനിവിടെ വീണ്ടും ഓർപ്പിക്കട്ടെ ഒരു കാര്യം, ഇതൊന്നും സഭ, നമ്മളെ സഭ എന്ന് പറയുമ്പം കുറെ മെത്രാച്ചന്മാരും അച്ഛന്മാരും അല്ലെ പൗരോഹിത പുരോഹിത ബന്ധം എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മളെ അടിച്ചേൽപ്പിച്ചേക്കുന്ന കുറെ കാര്യങ്ങളല്ല ഇത്. അത് നമ്മളിങ്ങനെ രണ്ട് രീതിയിൽ അത് കാണരുത്. തീർച്ചയായും വിശുദ്ധ സഭയെന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സഭ. അപ്പൊ ആ സഭയിൽ കാലാകാലങ്ങളിൽ 12,000 വർഷമായി ഉരുക്കഴിഞ്ഞ വിശ്വാസം, അതെല്ലാം തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും. അതോ ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതിന്റെ എല്ലാ അടിസ്ഥാനം നമ്മൾ കാണുന്നുണ്ട്. ആദിമ സഭയിലെ അവരംഗീകരിച്ച് അവരെങ്ങനെ ചെയ്തു ആ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പിന്തുടരുന്നത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 11:23
ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്ത എന്തെന്നാൽ കർത്താവായ
ഇതാണ് പാരമ്പര്യം. എല്ലാരും ചോദിക്കാൻ പാരമ്പര്യം, ദിസ് ഈസ് പാരമ്പര്യം, ദിസ് ഈസ് ട്രഡീഷൻ, ദിസ് ഈസ് പാരഡോസിസ് എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു, നിങ്ങൾ കേൾപ്പിച്ചു തരുന്നു കേട്ടോ. അതായത് ഒരിടത്തുനിന്ന് കിട്ടി ഞാൻ നിങ്ങൾക്ക് തരുന്നു, കൈമാറി തരുന്നു. ദാറ്റ് ഇസ് പാരമ്പര്യം, ഇത്ര ഉള്ളൂ. അതാ അത് കൃത്യമായി ഇതിനകത്തൊക്കെ പറഞ്ഞേക്കുന്ന പ്രമാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പ്രമാണം എന്നുള്ള മലയാളം വാക്കെല്ലാം പാരഡോസിസ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യം, ട്രഡീഷൻ എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ. മിക്കവാറും കാര്യങ്ങളിലൊക്കെ ട്രഡീഷൻ എഴുതിയേക്കുന്നു, ട്രാൻസ്ലേഷനിലൊക്കെ ചിലടത്തൊക്കെ മലയാളത്തിൽ വന്നപ്പം പ്രമാണമായി. പ്രമാണമല്ല, പാരമ്പര്യം. ഇവിടെ കൃത്യമായിട്ട് പറയുന്നു, പാരമ്പര്യം ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചു, നമുക്ക് ഏൽപ്പിച്ചു തരുന്നു. അതാ പാരമ്പര്യം. ബാക്കി വായിച്ചേ.
കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി മുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു.
അത് നമ്മൾ വിശദമായിട്ട് കാണും. അലുമ്നേസിസ് എന്നുള്ള വാക്ക് ഓർമ്മ. ദിസ് ഈസ് നോട്ട് മിയർ ജസ്റ്റ് റിമംബറൻസ്, അങ്ങനെയല്ല. നമ്മുടെ എക്സ്പീരിയൻസ് ലെവലിൽ അന്ന് എങ്ങനെ യേശുക്രിസ്തു അത് സ്ഥാപിച്ചു അതേ രീതിയിൽ തന്നെ. അതുകൊണ്ട് നമ്മൾ അത്രയും സമയം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ബാറേഖാദേശം എന്നുള്ളതൊന്നും ചൊല്ലുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. പക്ഷെ അതിലേക്ക് വളരെ ഒരുക്കത്തോട്, തലേദിവസം തൊട്ട് ഒരുക്കത്തോടുകൂടി വന്ന് അതിൽ സംബന്ധിക്കുന്നത് കേട്ടോ. എന്റെ ഓർമ്മ എന്ന് പറയുന്നത് ചുമ്മാതെ ഓർക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമല്ല, അത് അനുഭവ തലത്തിൽ ഉണ്ടാകേണ്ട, അന്നത്തെ അതേ അനുഭവ തലത്തിൽ ഇന്നും ഉണ്ടാകേണ്ടതായ കാര്യമാണ്. വാശി വായിച്ചു.
അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയും കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ചോദന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യാൻ.
ഓക്കെ, നോയമ്പിന്റെ ദിവസങ്ങളാണല്ലോ. അപ്പൊ ഈ ചോദന ചെയ്യുക, തന്നെത്താൻ ചോദന ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മള് എന്നാളേത് വിശദമായിട്ട് വിശുദ്ധ കുമ്പസാരത്തെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞതാ, ചോദന ചെയ്ത് തെറ്റുണ്ടെങ്കിൽ അത് ഏറ്റു പറയണം. അതിനുള്ളൊരു സിസ്റ്റം നമുക്ക് യേശുമ്പുരാനെ തന്നെ കാണിച്ചു. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നവർക്ക് മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ മോചിക്കാതിരിക്കുന്ന പാപങ്ങൾ സ്വർഗത്തിലും മോചിക്കപ്പെടാതിരിക്കും. അത് വചനമാ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യം മതി, വായിക്കണമെന്നില്ല, പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ള. അതുകൊണ്ട് അതാണ് വിശുദ്ധ കുമ്പസാരം. അതുകൊണ്ട് തന്നെത്താൻ ചോദന ചെയ്ത് കഴിഞ്ഞു, നമ്മളുടെ നമ്മളാ വിശുദ്ധ കുമ്പസാരം നടത്തി, തന്നെത്താൻ ചോദന ചെയ്ത് കേട്ട് വേണം ഈ വിശുദ്ധ കുർബാന അനുഭവിക്കുക എന്ന് പറയുക. അതുകൊണ്ട് നല്ല ഒരുക്കം വേണമെന്ന് അതിനർത്ഥം. ബാക്കിയും കൂടെ ഒന്ന് വായിച്ച, നമ്മൾ കണ്ടിട്ടുള്ള കുമ്പസാരത്തെ പറ്റി കണ്ടപ്പം വിശദമായിട്ട് കണ്ട ഭാഗം എന്നാലും നമുക്ക് ഭയങ്കര ഓർമ്മയായതുകൊണ്ട് വായിച്ചു.
തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ചെയ്തുപോയ നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു.
അപ്പൊ അതാണ് അതിന്റെ കാര്യം. ഈ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോ ഒരുക്കത്തോടുകൂടി വേണം. നമ്മൾ തന്നെത്തന്നെ വിധിക്കപ്പെട്ടാൽ വിധിക്കപ്പെടുകയല്ല, അത് നമ്മൾ സ്വയം ചിന്തിച്ചാൽ പോരാ. അതിനാണ് നമ്മൾ ചില പ്രായശ്ചിത്തങ്ങളൊക്കെ കുമ്പസാരത്തിൽ പറയുകയും അത് അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തന്നെത്താൻ ചോദന ചെയ്ത് ഒരുക്കത്തോടുകൂടി വേണം വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ. എങ്ങനെ അനുഭവിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഹെഡിങ്. അത് നമ്മൾ ഒരുക്കത്തോടുകൂടി ചെയ്യണം. വിശുദ്ധ, ഇനി മറ്റൊരു കാര്യമാണ് വിശുദ്ധ കുർബാനയുടെ മുൻകുറിയായി അറിയപ്പെടുന്ന യെശയ്യാവിന്റെ ദർശനം നമ്മൾ അവിടെ കണ്ടതാ. അതിനകത്ത് നമ്മള് യെശയ്യാവിന്റെ ദർശനം കണ്ടപ്പോൾ 5 കൂട്ടം കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതൊക്കെ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ വിശദമായിട്ട് ക്ലാസ് എടുത്തതാണ് ആദ്യത്തെ ദിവസം. നമുക്കത് വിശദമായിട്ട് കാണാനായിട്ട് പറ്റി. എന്തൊക്കെയായിരുന്നു അത് കണ്ടത്? അതിനകത്ത് നമ്മൾ കണ്ടത് കൺവിക്ഷൻ ഉണ്ട്, കൺഫഷൻ ഉണ്ട്, ക്ലെൻസിങ് ഉണ്ട്, കോൺസിക്രേഷൻ ഉണ്ട്, കമ്മീഷനിങ് ഉണ്ട്. ഒന്നാമത് കൺവിക്ഷൻ, ഒരു പാപബോധം. 2, ഏറ്റുപറച്ചിൽ. 3, ശുദ്ധീകരണം, ക്ലെൻസിങ്. 4, സമർപ്പണം, കോൺസിക്രേഷൻ. 5, കമ്മീഷനിങ്, നമ്മളെ പിന്നെ അയക്കുക, നമ്മളെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി അയക്കുക. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് അവിടെ. ദൈവിക സാന്നിധ്യത്തിന്റെ അടുക്കിലേക്ക് വന്നവനായ യെശയ്യാവ് തന്റെ കുറവുകൾ കണ്ടിട്ട് വിലപിക്കുന്നതായി യെശയ്യാവ് 6:5 നാം കാണുന്നു. അപ്പോഴാണ് 6:5 കൂടെ ഒന്ന് വായിച്ചങ്ങ് പോക്കു.
അപ്പോ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളാൽ, ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, എന്റെ സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു.
അതാ കൺവിക്ഷനും കൺഫഷനും, പാപബോധവും ഉണ്ടായിട്ട് ഏറ്റു പറയുക. അങ്ങനെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനാണ് എന്ത് ചെയ്യുന്നത്? സറാഫുകളിൽ ഒരുത്തൻ. അപ്പോൾ 6 വാക്യം
അപ്പോൾ ശറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായിച്ച് തൊടുവിച്ചു. ഇതാ ഇത് നിന്റെ അകങ്ങളെ
തൊട്ടതിനാൽ നിന്റെ അകൃത്യം നിനക്ക് നിന്റെ പാപങ്ങൾക്ക് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതാ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളാകുന്ന പാപപരിഹാരപ്രദമായ തീക്കട്ട. തീക്കട്ടയാ സറാഫുകളിലെ കുടിൽ കൊണ്ടുവരുന്നത് പോലെ നമ്മൾ തറുവോതോ കൊണ്ട് സ്പൂണുകൊണ്ട് നമുക്ക് നൽകപ്പെടുകയ അല്ലാതെയോ ഇനി മീൻസിലാകാം, ഇനി മീഡിയനാകാം, കൈകൊണ്ടായിരിക്കാം, കുടില് കൊണ്ടാവാം അല്ലെങ്കിൽ തറുവോതോ കൊണ്ടാവാം നമുക്ക് ലഭിക്കുകയാണ്. ലഭിക്കുമ്പോ യേശുവിന്റെ ശരീര രക്തങ്ങളാകുന്ന തീക്കട്ടയാ അതെങ്ങനെയാ തീക്കട്ടയാകുന്നത്? വായിച്ച എബ്രായ ലേഖനം 12-ാം അധ്യായം അവസാനത്തെ വാക്യം.
നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ.
അതുകൊണ്ടാണ് തീക്കട്ടയാകുന്നത്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയ, അതാ യേശുക്രിസ്തു തീക്കട്ടയ. എന്താ ദഹിപ്പിക്കുന്നത്? എന്താ ദഹിപ്പിക്കുന്നത്? നമ്മുടെ പാപം ഉള്ളുകളെ ദഹിപ്പിക്കും. നമ്മളിലുള്ള ഉരുക്കഴിഞ്ഞ് കുറവുകൾ ഇരുമ്പയിരിൽ നിന്ന് അല്ലെ സ്വർണത്തിൽ നിന്ന് എല്ലാ അഴുക്കുകളും മാലിന്യങ്ങളും ഉരുകി കഴിയുമ്പോഴത് പുറത്തു വരും. കട്ടിയായിട്ടിരുന്ന അങ്ങനെ ഇരിക്കും, നമ്മൾ ബലം പിടിച്ചിരുന്ന അങ്ങനെ ഇരിക്കും. കണ്ണുനീരോട് ഉരുകി സിയോൻ പുത്രിയുടെ മതിലെ ഓരോലെ കണ്ണുനീരൊഴുക്കുക എന്നാ പറയുന്നത്. അല്ലെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷെ ടൊറന്റ് നമ്മളൊരു കുത്തൊഴുക്ക് നമുക്കുണ്ടാകണം. കണ്ണുനീരോടെ ഏറ്റു പറയണം, ദൈവമേ എനിക്ക് തെറ്റിപ്പോയല്ലോ എന്ന് കേട്ടോ. പണ്ടൊക്കെ നമ്മള് മറത്തടിച്ച് നിലവിളിക്കുമായിരുന്നു, ഇപ്പം കരഞ്ഞാൽ കുഴപ്പമാണെന്ന് നമ്മുടെ ഒരു വിചാരം. ആരിലും കണ്ട എന്നാ പറയും. അതുകൊണ്ട് കണ്ണുനീര് നഷ്ടപ്പെട്ടു പോകുന്നു, കണ്ണുനീര് നഷ്ടപ്പെട്ടു പോകുന്നു നമുക്ക്. അതുകൊണ്ട് കണ്ണുനീരോടെ ഏറ്റു പറയണം. അപ്പോഴാണ് നമ്മുടെ തീക്കട്ട നമ്മുടെ ശരീരത്തിൽ തൊടുമ്പോൾ, നമ്മുടെ അധരങ്ങളിൽ തൊടുമ്പോൾ യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞു കഴിയുമ്പോൾ. അല്ലേ 34-ാം സങ്കീർത്തന 8-ാം വാക്യത്തിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചതിനെ അറിഞ്ഞു കഴിയുമ്പം നമുക്ക് നമ്മുടെ കുറവുകളെ പറ്റി നമ്മൾ തിരിച്ചറിയുകയും പാപത്തിന് പരിഹാരം വരികയും. അതുകൊണ്ടാ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായിട്ട് എന്ന് പറയുന്നത്. അവസാനവും നമ്മള് വിശുദ്ധ കുർബാനയുടെ അവസാനവും എന്നാ പറയും? കർത്താവ് ഇത് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയിത്തീരരുതേ, എന്നാലും ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ എന്ന് നമ്മൾ പറയുക. അതുകൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരം നൽകുന്നതാണ് വിശുദ്ധ കുർബാന. ആ അനുഭവത്തിന് ശേഷം തൃത്വത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് മഹത്വമുള്ളവനായി ചെയ്യാൻ പ്രാപ്തനാകുന്നു. ഇതുപോലെ തന്നെ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ഉൾക്കണ്ണ തുറന്ന ശിഷ്യന്മാരെ ലൂക്കോസ് 24:30-31 കാണാം. അത് നമ്മൾ കണ്ടതാണ്, അത് ഒരു പ്രാവശ്യം കൂടെ അങ്ങ് വായിച്ചു. ഞാൻ പറഞ്ഞു ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 24. അതിനകത്ത് നമ്മൾ അവസാനത്തെ ഭാഗത്ത് കാണുന്നത് രണ്ടുപേര് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്നു. അവര് യേശുക്രിസ്തു കൂടെ നടന്നു. അവൻ മോശ മുതൽ ഉള്ള എല്ലാ പ്രവാചകന്മാരും വഴിയായി തന്നെ കുറിച്ചുള്ള തിരുവെഴുത്തുകളെല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അത് ബ്രേക്കിംഗ് ഓഫ് വേർഡ് ആണ്, വചനത്തിന്റെ വ്യാഖ്യാനമാണ്. അതിനുശേഷം സന്ധ്യയായി, അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞു ഇപ്പൊ പോകണ്ട, ഞങ്ങളോട് ഒന്ന് താമസിക്കുക. അങ്ങനെ യേശുക്രിസ്തു അവരോടുകൂടി ചേർന്ന് താമസിക്കുന്നു. താമസിച്ച് അവർ അത്താഴത്തിനിരുന്നു. അത്താഴത്തിനിരുന്നപ്പോ ചെയ്ത കാര്യം 24:30-31
അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി.
അതാ അതാ അതിന്റെ കാര്യം. അതായത് എന്നിട്ട് അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ആ വചനം കേട്ടോണ്ടിരുന്നപ്പോ നമ്മുടെ ഉള്ളു കത്തിക്കൊണ്ടിരുന്നു. അല്ലെ, ഉള്ളം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വചനം കേട്ടാല് ബ്രേക്കിംഗ് ഓഫ് വേർഡ്, വചനം കേട്ടാൽ ഉള്ളം കത്തും. പക്ഷേ യഥാർത്ഥമായി കണ്ണു തുറക്കണമെങ്കിലേ ഐ ഓപ്പണർ ആണ്. എന്ത് ഐ ഓപ്പണർ എന്ന് ഇവിടെ പറയുന്നത്? നമ്മുടെ പാപങ്ങളുടെ പരിഹാരം, കടങ്ങളുടെ പരിഹാരം, പാപങ്ങളുടെ മോചനം, അതെല്ലാം കിട്ടി ആത്മീയമായ ഒരു തുറവി നമുക്കുണ്ടാകണമെങ്കിൽ യഥാർത്ഥമായ അപ്പം ഭക്ഷിക്കണം. ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ്, ബ്രേക്കിംഗ് ഓഫ് വേർഡും ഉണ്ട്, ബ്രേക്കിംഗ് ഓഫ് ബ്രെഡും ഉണ്ട്. അപ്പൊ വചനത്തിന്റെ വിശകലനങ്ങളും വചനം പഠിക്കുന്നതും വചനം അറിയുന്നതും. എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം, ഓർത്തഡോക്സ് സഭയെ വചനമുണ്ടോ? 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 വചനമുള്ളിടത്ത് ഞങ്ങൾ പോകും. ഓക്കെ, വചനം കേട്ടു. വചനം കേട്ടാല് നമുക്ക് ഈ കണ്ണു തുറക്കും, ഉള്ളു പാപബോധം ഉണ്ടാകും. പക്ഷെ അതിന് പരിഹാരം വരണം. എന്നാ ഈ പാപബോധവും കൺവെർഷനും ഒക്കെ ഉണ്ട്, ഏറ്റവും കുറയൊക്കെ ചെയ്തു. പക്ഷെ അതിന് പരിഹാരം വരണമെങ്കിൽ അപ്പം ഭക്ഷിക്കണം, വിശുദ്ധ കുർബാന അനുഭവിക്കണം. ഇതിന്റെ രണ്ടിനുമുള്ള സാധ്യതയാണ് വിശുദ്ധ സഭയിലുള്ളത്. വിശുദ്ധ കുർബാന അനുഭവം എന്ന് പറയുന്നത് അതാ. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായമൊക്കെ ഒത്തിരി വായിപ്പിച്ചതാണല്ലോ, ഇനി അതിലേക്ക് പോകണ്ട, നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. എന്ന് പറഞ്ഞാൽ വേദപുസ്തകം പഠിച്ചപ്പം അവരുടെ ഉള്ളം കത്തി, തെറ്റിനെ പറ്റിയും പാപത്തെ പറ്റിയൊക്കെ ബോധമുണ്ടായി. വിശുദ്ധ കുർബാന അനുഭവിച്ചപ്പം പാപത്തിന് പരിഹാരം ഉണ്ടായി. അപ്പൊ കണ്ണു തുറന്നു. നല്ലതായിട്ട് കണ്ണു തുറക്കണം, നല്ലതായിട്ട് കണ്ണു തുറന്നാലേ പറ്റുള്ളൂ. ഇച്ചിരി കണ്ണു തുറന്നാ പോരാ. മർക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു ഇച്ചിരി കണ്ണു തുറന്നത് വായിക്കുന്നുണ്ട്. വായിച്ച് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, എട്ടാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ.
അവൻ ബേത്സയിദയിലെത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കഴുത്തി പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ ചുറ്റി അവന്റെ മേൽ കൈ വെച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപ്പൊട്ടി നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു.
മതി മതി, യേശുക്രിസ്തു ഒരു സൗഖ്യം കൊടുത്തു. മതി, യേശു കളയരുത്, ബാക്കി വായിക്കണം. യേശുക്രിസ്തു ഒരു തരം സൗഖ്യം കൊടുത്തു. അവന് കണ്ണിച്ചിരി തുറന്നു, ഇച്ചിരി തുറന്നു. ഇപ്പൊ അവൻ മനുഷ്യരെ കാണുന്നത് എങ്ങനെയാ? മനുഷ്യരെ കാണുന്നത് മരങ്ങൾ പോലെ അത്ര എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്, പക്ഷെ സംഭവം കാണുന്നത് റബ്ബറോ തേക്കോ പറങ്കിയോ ഒക്കെ ആയിട്ടാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള പ്രശ്നം ഇതാ, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ നമ്മൾ കാണുന്ന മരങ്ങളായിട്ടാ, പണം കുലുക്കുന്ന മരം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫലം ഉണ്ടാക്കി തരുന്ന മരം, ചില മരങ്ങളായിട്ട് മനുഷ്യനെ കാണുകയാണ്. അത് കാഴ്ചയുടെ ഒരു പകുതിയായുള്ളൂ കേട്ടോ, പകുതിയായുള്ളൂ. യേശുക്രിസ്തു അത്ഭുതമൊക്കെ ചെയ്തു, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടപ്പോ ഉണ്ടായ സംഭവം തന്നെയാ ഇത്, കുഴപ്പമൊന്നുമില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായ ഒരു കാഴ്ചയായി ഇത്, പക്ഷെ പകുതിയായുള്ളൂ, പകുതി കാഴ്ചയായുള്ളൂ. ബാക്കി വായിച്ച് 25-ാം വാക്യം.
പിന്നെയും അവന്റെ കണ്ണിനെ കൈ വെച്ചാറ് അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു.
അവൻ 2-ാമത് ഒരു പ്രാവശ്യം കൂടെ കൈവച്ചപ്പോഴാണ് മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി. ഇപ്പൊ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാം, ഇപ്പൊ ഭർത്താവിനെ ഭർത്താവായിട്ട് അറിയാം, ഇപ്പം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായിട്ട് അറിയാം, ഇപ്പൊ പുരോഹിതനെ പുരോഹിതനായിട്ട് അറിയാം, ഇപ്പൊ നമുക്ക് ഇൻലോസിനെ അപ്പച്ചനെ അമ്മച്ചെ അറിയാം, എല്ലാരെയും അറിയാം. നമുക്ക് ഈ കണ്ണ് ഇച്ചിരി യേശുവായിട്ടുള്ള ബന്ധത്തിൽ വന്നേ ഒരു ഇച്ചിരി കണ്ണ് തുറന്നു കഴിയുമ്പോഴത്തേനെ മരങ്ങൾ പോലെ തോന്നും നമുക്ക്, അല്ലേ? അങ്ങനല്ലേ? ഈ ആദ്യമൊക്കെ എന്തോ ഒരു നല്ലതായിട്ട് കണ്ടോണ്ടിരുന്ന ആൾക്കാരാ, ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനെ ഇപ്പൊ നമുക്ക് കാണാനും മേലെ നമുക്ക് എല്ലാരും മരങ്ങളായിട്ട് നമുക്ക് തോന്നുക. പക്ഷെ യേശു ക്രിസ്തു വിശുദ്ധ കുർബാന അനുഭവത്തിലേക്ക് അവരെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ ആ ശിഷ്യന്മാരുടെ കണ്ണ് പൂർണ്ണമായിട്ടും തുറന്നു. അവനെ അറിഞ്ഞു, യേശുവിനെ അറിഞ്ഞു. അതിന്റെ പൂർണ്ണതയാ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. 2, യഥാർത്ഥമായി തന്നിലേക്ക് തിരിഞ്ഞ് ശോധനയോടും അനുതാപത്തോടും കൂടി പ്രായശ്ചിത്തത്തോടും പശ്ചാത്താപത്തോടും കൂടി ഏറ്റു പറഞ്ഞ് വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന വ്യക്തിക്ക് ദൈവിക സ്വരം ശ്രവിക്കുവാനും തിരിച്ചറിവ് ലഭിക്കുവാനും ഇടയാകും. നമ്മുടെ അകക്കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ ഈ 2-ാമത്തെ ആ സ്പർശനമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ആദ്യം സ്പർശിച്ചു വചനമാണ്, അത് മരങ്ങൾ പോലെയൊക്കെ വരെ വരുന്നുള്ളൂ. എന്നാൽ അതിന്റെ പൂർണ്ണത വിശുദ്ധ കുർബാനാനുഭവത്തിലൂടെയാണ്. 2-ാമത്തെ സ്പർശനം അവനുമായിട്ടുള്ള താഴെവിരുന്നിൽ, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു തന്നാൽ. ഇടിച്ചു കയറത്തൊന്നുമില്ല കർത്താവ് കേട്ടോ. അതാ ഇവിടെ ഈ ശിഷ്യന്മാര് മുന്നോട്ട് പോകുന്ന ഭാവം യേശു കാണിച്ചു. അപ്പൊ അവരവനെ ക്ഷണിച്ചു, വാ വാ, ക്ഷണിച്ചു, ക്ഷണിക്കണം യേശുവിനെ. ഈ നൊയമ്പിൽ ഭവനത്തിലേക്ക് ക്ഷണിക്കണം, യേശുവെ നീ ഞങ്ങളുടെ വീട്ടിൽ ഇല്ലല്ലോ, നീ ഒന്ന് വാ, യേശു ഞങ്ങളുടെ വീട്ടിൽ ഇല്ലല്ലോ, വാ വന്ന് നീ ഞങ്ങളുടെ വീട്ടിൽ വസിക്കേ എന്ന് പറയണം ഈ നൊയമ്പില്. അപ്പോ എന്നിട്ട് വിശുദ്ധ കുർബാനാനുഭവത്തിലേക്ക് നമ്മൾ യഥാർത്ഥ പെസഹായിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് യഥാർത്ഥ കണ്ണ് തുറക്കപ്പെടുകയും പൂർണ്ണതയുണ്ടാവുകയും ചെയ്യും. അതാണ് 1-ാമത്തെ ഭാഗമായി നമ്മൾ കാണുന്നത്. എങ്ങനെ അനുഭവിക്കണമെന്നുള്ളതാണ് 1. സെക്കൻഡ് 1, ഇൻവിറ്റേഷൻ ഫോർ ദ വെഡിങ് ഓഫ് ദി ലാംബ്. ഇത് കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിലേക്കുള്ള ഒരു ക്ഷണമാണ്. തിരുമേനി വിശുദ്ധ കുർബാനയുടെ 2-ാമത്തെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇൻട്രൊഡക്ഷനിൽ 2-ാമത്തെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് ദിസ് ഈസ് അൻ ഇൻവിറ്റേഷൻ ഫോർ ദ വെഡിങ് ഓഫ് ദി ലാംബ്. നമുക്ക് കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിലേക്കുള്ള ക്ഷണം. ഈ ഞാന് ഇന്നാളിൽ നിങ്ങളോട് പറഞ്ഞോ എനിക്കറിയാൻ മേല, ഞാൻ പറഞ്ഞെന്നാ എന്റെ വിശ്വാസം. യേശുക്രിസ്തു കാനാവിൽ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. അപ്പൊ അത് ഈ വീഞ്ഞ് ഇനി പെസഹായാകുമ്പോ ആ വീഞ്ഞെടുത്തിട്ട് എന്നാ പറയും, ഇതെന്റെ രക്തമാണെന്ന് പറയും അല്ലെ. അത് അതൊരു ഒരു അതായത് ആദ്യത്തെ കല്യാണ വിരുന്ന്, യേശുക്രിസ്തുവിന്റെ അത്ഭുതം തുടങ്ങുമ്പോ ഒരു കല്യാണ വിരുന്ന്, ആ കല്യാണ വിരുന്നിൽ അവൻ വെറും വെള്ളത്തെ വീഞ്ഞാക്കി. നമ്മുടെ ജീവിതാനുഭവം അത് കേട്ടോ. ഞാൻ ഇന്നാളെ പറഞ്ഞല്ലോ സഹാക്കന്മാരോട് പറയണം, ഈ ഒരു നൂറടിക്കാനുള്ള പെർമിഷൻ അല്ല ഇത്, അത് ഈ അത്രയ്ക്ക് തരംതാണ്. ഒരിക്കലും ഈ അത്ഭുതത്തെ സംസാരിക്കരുത്, പാപമാണ്. അത് പാപമാണെന്ന് പി സി ജോർജ് പറഞ്ഞെന്ന് തന്നെ പറഞ്ഞേരെ. അത് പാപം, അങ്ങനെ പറയരുത്. അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാ. അപ്പൊ അറിവില്ലായ്മയുടെ അങ്ങേയറ്റത്ത് നിന്നിട്ട് പറയുന്നതാ ഇത്, കർത്താവൊക്കെ ഇച്ചിരി വീഞ്ഞൊക്കെ ഉണ്ടാക്കി, അപ്പൊ നമുക്ക് ഇച്ചിരി കുടിക്കാമെന്നൊക്കെ പറയരുത്. അത് അത് ശാപം മേടിച്ചു കിട്ടുകയാണ്. അറിവിലേക്ക് വന്നിട്ട് പിന്നെ അത് അറിവുകള് സംസാരിക്കരുത്. കാരണം ഈ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ആ വീഞ്ഞിനെ ഇനി രക്തമാക്കി മാറ്റാൻ പോ, രക്തത്തിലല്ലോ ജീവനിരിക്കുന്നത്. അതൊക്കെ ഞാൻ ഇപ്രാവശ്യം പറഞ്ഞതാ, നമുക്ക് അതിലേക്ക് പോകണ്ട. ആ രക്തത്തിൽ ജീവൻ, ആ രക്തം പാപപരിഹാര യാഗപീഠത്തിന്മേൽ പാപപരിഹാരമായി പ്രായശ്ചിത്തമായിട്ട് അർപ്പിക്കാൻ കൊടുത്തത് ആ രക്തം. അതുകൊണ്ട് രക്തത്തിൽ ആ ജീവൻ എന്ന് പറഞ്ഞാൽ ഈ രക്തം വീഞ്ഞെടുത്ത് ഇനി രക്തമാക്കാൻ പോവുക, അതിന്റെ ഒരു ട്രാൻസിഷനാണ് നമ്മൾ കാണുന്നേ തുടക്കത്തിൽ. അത് കല്യാണ വിരുന്നിലാണ് ഈ വീഞ്ഞാക്കുന്നത്. എന്നാൽ ഈ രക്തമാക്കി, വീഞ്ഞിനെ രക്തമാക്കി മാറ്റിയേച്ചേ യേശുക്രിസ്തു ഒരു ഒരു കല്യാണ വിരുന്നൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനുവേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി ഒളിപ്പിച്ചിട്ട് നമ്മൾ ചെല്ലുമ്പം കുഞ്ഞാടിന്റെ കാന്തയായി, നമ്മളെ പെന്തക്കോസ്തുകാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു വാക്കാണല്ലോ കാന്ത. എനിക്കത് വളരെ ഇഷ്ടമുള്ളൊരു വാക്ക, കാന്ത, മണവാട്ടി. കുഞ്ഞാടിന്റെ കാന്തയായിട്ട് നമ്മളെ വിളിച്ചേക്കുക. ഞാൻ നിങ്ങൾ മണവാട്ടി അങ്ങോട്ട് ചെല്ലാനായിട്ട് പോവുക. ആ കുഞ്ഞാടിനെ ആരെങ്കിലുമായിട്ട് കല്യാണമല്ല, നമ്മളുമായിട്ടാ കല്യാണം. അപ്പൊ ആ മണം അതാ ഏതാ എഫ് എസ് ലേഖനത്തിൽ വായിക്കുന്നില്ലേ, കറ ചുളുക്കം എന്നിവയൊന്നും ഇല്ലാതെ എന്ന് കേട്ടതാ അത്. എഫ് എസ് ലേഖന ആറാം അധ്യായം എന്നാ കേട്ടതെന്ന്, കല്യാണത്തിന്റെ അന്ന് കേട്ടതാ. ആ ഒന്ന് വായിച്ചായിരുന്നു, ഒന്നോടൊന്ന് വായിച്ചേരെ ആറാം അധ്യായം.
മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുകയും അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കാനും.
ക്ഷമിക്കണം, അഞ്ചാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. 22 വായിക്കണ്ട, 25 തൊട്ട് വായിച്ചു. ഭർത്താക്കന്മാരോടുള്ളത് മതി, ഭാര്യമാരോടുള്ളത്. ഭാര്യമാരോടൊന്ന് തുടങ്ങി ഒരു കാര്യം പറയാം, തമാശ പറഞ്ഞു വെച്ച് അങ്ങ് പോവാം. ഭാര്യമാരോടൊന്ന് 22 വാക്യം വായിച്ചേ.
ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക.
മതി മതി മതി, അത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞേക്കാം. ഈ അടങ്ങിയിരിക്കടാ എന്ന് പറയുന്ന ആരോടാ? വീട്ടിൽ 3 പിള്ളേരുണ്ട് നമുക്ക്, എടാ അടങ്ങിയിരിക്കടാ നമ്മൾ പറയുന്ന ആരോടാ? വെറുതെ ഇരിക്കുന്നതിനോടാണോ? പിന്നെ ആ കുസൃതി. അപ്പൊ ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താവ് കീഴടങ്ങുവീൻ എന്ന് പറയണമെങ്കിൽ ഇച്ചിരി കുസൃതിയൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും അല്ലെ. 25 വാക്യം വായിച്ചു. ഭർത്താക്കന്മാരെ, ഓക്കെ, ഭർത്താക്കന്മാരെ,
ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും അവൻ അവളെ വചനത്തോടു കൂടി ജലസ്ഥാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു.
ഇതാ സഭ, ഇതാ സഭ. കറ ചുളുക്കം ഒന്നുമില്ലാതെ, മാലിന്യമില്ലാതെ ഞാനും നിങ്ങളും ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളും സഭ മാലിന്യമില്ലാത്ത കാന്തയായി നിൽക്കുവാൻ തക്കവണ്ണം നമ്മളെ വിളിച്ചേക്കുന്നത്. അപ്പൊ അതൊരു വലിയ ഒരു ക്ഷണമാണ്. ഇനി നമ്മുടെ ഈ മെറ്റീരിയലിലേക്ക് നമുക്ക് വരാം. പെസഹായുടെ വിശുദ്ധ കുർബാനയിൽ സദറായിൽ ഇപ്രകാരം കാണുക: കർത്താവേ, അയോഗ്യനായ എന്നെ പരിശുദ്ധാത്മാവിനാൽ പൗരോഹിത്യ ശുശ്രൂഷകൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി നിന്റെ മഹാകരുണയാൽ നീ വിളിച്ചു വേർപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. ഇത് കുഞ്ഞാടിന്റെ സദ്യ, ഇത് കുഞ്ഞാടിന്റെ സദ്യയാണ്. ഈ സദ്യക്ക് ഇത് ചൊല്ലുന്ന കാർമ്മികനെ മാത്രമല്ല, വിശ്വാസ സമൂഹത്തെ ആകമാനം അല്ലെങ്കിൽ പരിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ വാക്കുകളിൽ വിശുദ്ധരുടെ സംഘത്തെ ആണ് വിളിച്ചു വരുത്തുന്നത്. വിളിക്കുന്നതാകട്ടെ പരിശുദ്ധാത്മാവിനാൽ പിതാവാം ദൈവമാണ്. കർത്താവ് തന്റെ ഭൂമിയിൽ കല്യാണ സദ്യയെ കുറിച്ച് പറയുന്നുണ്ട്. ആ കല്യാണ സദ്യക്ക് വരേണ്ടത് എങ്ങനെയാണെന്ന് ഒരു ഉപമ പറയുന്നുണ്ട്. വായിച്ച മത്തായിയുടെ സുവിശേഷം 22:1 വാക്യങ്ങളിൽ, പണ്ടൊക്കെയാണ് കല്യാണത്തിന് വിളിക്കുമ്പം അത് അധ്യായം എടുക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു വിശദീകരണം കൂടെ പറയാം, പിന്നെ അത് മനസ്സിലാകാൻ എളുപ്പമുണ്ടല്ലോ. പണ്ടാണ് കല്യാണത്തിന് വിളിക്കുമ്പം നമ്മുടെ അപ്പച്ചന്മാരൊന്നും കല്യാണത്തിന് മിക്കവാറും കല്യാണത്തിന് പോവുകയില്ല. കാര്യം തന്നെ വീട്ടിൽ വന്ന് വിളിച്ചില്ല, വന്ന് വിളിച്ചിട്ട് തന്നെ അത് ശരിയായില്ല, വിളിച്ചപ്പോ അവനെ എന്നെ വിളിച്ചില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് അവര് പോകാതൊക്കെ ഇരിക്കും. പല കല്യാണത്തിനും പോകാതിരിക്കും, പിന്നെ ആ വീട്ടുകാർ ഇങ്ങോട്ട് വരാതിരിക്കും. ഇങ്ങനെയായിരുന്നു പണ്ട്. ഇന്നോ? ഇന്നിപ്പം നാട്ടിലെ കാര്യം, ഇന്ന് പോയി വിളിക്കുമൊന്നും വേണ്ട, എന്നാ ചെയ്താൽ മതി, ഒന്ന് ഫോൺ വിളിച്ചാൽ മതി കേട്ടോ. അയ്യോ, ഇഷ്ടംപോലെ ആള് വരും, ഒരു കുഴപ്പമില്ല. കല്യാണത്തിന് ആളിനെ കിട്ടാനൊന്നും നാട്ടിലൊരു പ്രയാസവും ഇല്ല. 500-1000 പേരെ കിട്ടാൻ ഫോൺ വിളിച്ചാൽ മതി. പക്ഷേ ഈ കല്യാണ സദ്യക്ക് വിളിക്കുമ്പോഴേ അത് ഇച്ചിരി സീരിയസ് ആ സംഭവം. ഒന്ന് വായിച്ച് മത്തായിയുടെ സുവിശേഷം 22:1.
യേശു പിന്നെ അവരോട് ഉപമകളായി പ്രസ്താവിച്ചു എന്തെന്നാൽ, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു, അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു, എന്റെ മുത്താഴം ഒരുക്കി തീർന്നു, എന്റെ കാളയെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കുലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണവും ചുറ്റു കളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല, ആകയാൽ വഴിസ്ഥലത്തിൽ ചെന്ന് കാണുന്നവരെ ഒക്കെയും കല്യാണത്തിന് വിളിച്ചു എന്ന് പറഞ്ഞു. ആ ദാസന്മാർ
ഇവിടെ കണ്ടില്ലേ, ഈ കല്യാണ സദ്യക്ക് വിളിച്ചിട്ട് ആ ക്ഷണം സ്വീകരിച്ചവര് കണ്ടില്ലേ, ഈ കല്യാണത്തിന് വരുന്ന പോകുന്നില്ല, പോകാതിരുന്ന പോരെ, ഇവിടെ അവരെ കൊന്നു കളഞ്ഞെന്ന്. അപ്പൊ ഇത് വെറും ഒരു കല്യാണ സദ്യയുടെ കാര്യമല്ല പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ വളർച്ചയും രക്തസാക്ഷികളായിട്ട് മാറുന്നവരുടെ കാര്യവും സഹോദരന്മാരുടെ കാര്യവും ഈ കാലഘട്ടത്തിലും ഇപ്പോഴും യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം ഹോമിക്കുന്നവരുടെ കാര്യവും, അതാ ഈ കല്യാണ സദ്യക്ക് വിളിക്കുക എന്ന് പറഞ്ഞാല് ആ സുവിശേഷം അറിയിക്കുന്ന ആൾക്കാരാ. നീ കാന്തയായിട്ട് ഒരുങ്ങണം, മണവാളൻ ഒരുക്കത്തോടുകൂടി നിപ്പുണ്ടേ, നീ ഇതിന് വരണമെന്ന് പറയുമ്പോ കൊന്നു കളയുക. അത് വെറും ഒരു കല്യാണ സദ്യക്ക് വിളിച്ചിട്ട് കൊന്നു കളയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് ഭയങ്കര സീരിയസ് ആയിട്ട് യേശു ക്രിസ്തു ഈ വിഷയം പറയുന്നത്. അപ്പോ തന്റെ നിത്യജീവനിലേക്ക് വരുമ്പോൾ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിലേക്കുള്ള ക്ഷണം തന്നെയാണിത്. എന്നിട്ട് 10 വാക്യം വായിച്ചു.
ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു.
ആ ദാസന്മാർ പെരുവഴികളിൽ പോയി, അതായത് യഹൂദന്മാരാണ് യഥാർത്ഥമായി അബ്രഹാം മുതൽ വിളിക്കപ്പെട്ട് വേർതിരിച്ചവരാ. പക്ഷെ അവരെ യേശു പ്രവാചകന്മാരെയും യേശു ക്രിസ്തുവിനെയൊക്കെ കൊല്ലുകയാ. അപ്പോൾ അവരെന്നാ ചെയ്തു? അപ്പോൾ ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും അല്ല. അത് ജാതികളോടുള്ള സുവിശേഷമോ, ദുഷ്ടന്മാരും നല്ലവരുമല്ല. ആ ദുഷ്ടന്മാരായിരുന്നു അവരിതുവരെ, പക്ഷെ കല്യാണ സദ്യക്ക് വരുമ്പോ അവര് നന്മയിലേക്ക് വരികയാ. ദുഷ്ടന്മാരെയും നല്ലവരെയും, ദുഷ്ടന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും നീതിമാന്മാരുടെ മേലും എല്ലാം മഴ പെയ്യിക്കുന്ന ദൈവം അവരെല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നു കേട്ടോ. ഇനിയാണ് വിഷയം. കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടെന്ന് പറഞ്ഞാൽ ആ കല്യാണത്തിനെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ചെല്ലണം. 12 12-14 വായിച്ച് എന്നിട്ട് വിശദീകരണം പറയാം.
സ്നേഹിതാനി കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം.
അതാ കല്യാണ സദ്യ. കല്യാണ സദ്യക്ക് വേണ്ടി നമ്മൾ ചെല്ലേണ്ടത് ചുമ്മാ അങ്ങ് ചെന്നാ പോരാ. ദുഷ്ടനും നല്ലവനും ഒക്കെ ആയിരുന്നു, സംഭവം ശരിയാ. പക്ഷെ നിനക്കൊരു കല്യാണ വസ്ത്രം കിട്ടിയിട്ടുണ്ട്. എന്തോ കല്യാണ വസ്ത്രം? അത് മാമോദീസായിൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദ ഗാർമെന്റ് ഓഫ് ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന മഹത്വത്തിന്റെ പ്രകാശവസ്ത്രം. ആ പ്രകാശവസ്ത്രം, അത് ആ പ്രകാശവസ്ത്രമാണ് നമ്മൾ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 9 വായിക്കണമെന്നില്ല, 9 അധ്യായത്തിൽ ട്രാൻസ്ഫിഗറേഷന്റെ സമയത്ത് കൂടാരപ്പെരുന്നാൾ നമ്മൾ ഓർക്കുന്നു. അതാ അവന്റെ വസ്ത്രം ലോകത്തിൽ അത്രയും സുവിശേഷം എഴുതാൻ പറ്റുള്ളൂ. അത് മാക്സിമം എഴുതിയത് എന്തോ എഴുതി, ലോകത്തിൽ യാതൊരു അലക്കുകാരനോ അലക്കി വിളിപ്പിക്കാൻ സാധിക്കാത്തത്ര വെണ്മയായി തീർന്നു. അതാ കല്യാണ വസ്ത്രം. അത് നമുക്ക് മാമോദീസയുടെ ലഭിച്ചിട്ടുള്ളതാണ്. അത് നഷ്ടപ്പെടുത്തി കളയരുത് അങ്കി, കേട്ടോ, ആ അങ്കി നഷ്ടപ്പെടുത്തി കളയരുത്. ജോസഫിനെ കൊന്നു അങ്കി, ജോസഫിനെ ജോസഫിന്റെ അങ്കി ഊരിയെടുത്തിട്ട് ഒരു ഒരു ആടിനെ കൊന്ന് അതിന്റെ രക്തത്തിൽ ഈ അങ്കി മുക്കിയിട്ട് ജോസഫ് ചത്തുപോയി എന്ന് പറഞ്ഞു. ആ അങ്കി വീണ്ടും അവന് തിരികെ കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നു. പിതാവ് അത് തിരികെ കൊടുക്കുന്നു. മിസ്രയീമിൽ മന്ത്രിയായിട്ട് തീർന്നപ്പോ അവനത് തിരികെ ലഭിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ലൂക്കോസിലെ സുവിശേഷം 15 അധ്യായത്തിലെ ദൂർത്തപുത്രന്റെ ഉപമയിൽ കാണുന്ന ഒരു കാര്യം, അവന്റെ കൈക്ക് മോതിരം, കാലിന് ചെരുപ്പ്, പിന്നെന്നാ അവന് മേത്തരമായ അങ്കി, അങ്കി ധരിപ്പിക്കുക. നഷ്ടപ്പെട്ടു പോയതാ, ഇതെല്ലാം തകർന്ന് ധരിപ്പണമായി പോയതാ, ഭാവിയായിട്ട് നശിച്ചു പോയതാ. തിരിച്ചു വന്നു കഴിയുമ്പോൾ അങ്കി ലഭിക്കും, കേട്ടോ. ജയിക്കുന്നവന് ഞാൻ വെള്ളം നിലയങ്കി കൊടുക്കും. വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ പറയുന്നില്ല, ധാരാളം പ്രാവശ്യം കാണുന്ന ഉടുപ്പ് അങ്കി, ആ അങ്കി നമുക്ക് ലഭിക്കണം. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിലേക്ക് വരുമ്പോൾ, കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിലേക്കുള്ള ക്ഷണമാണ്, അതിന് നമുക്കൊരു മഹത്വത്തിന്റെ അങ്കി ലഭിച്ചിട്ടുണ്ട്. ആ അങ്കി കൊണ്ട് വേണം നമുക്ക് വരാനായിട്ട്. കർത്താവിന്റെ ഉമയിൽ കല്യാണ സദ്യയെ കുറിച്ച് പറയുന്നു, വിളിക്കപ്പെട്ടവർ ആരും തക്ക സമയത്ത് വരാതിരുന്നതിനാൽ, സ്ത്രീകൂതന്മാരെ പറ്റിയാണ് അല്ലെങ്കിൽ ഒഴിവ് കഴി പറഞ്ഞതിനാൽ, തന്റെ ഭൃത്യന്മാരെ അയച്ച് നാനാഭാഗത്ത് നിന്ന് കല്യാണ സദ്യയ്ക്ക് ആളെ വിളിക്കുന്നു. ഒന്നാമത്തെ ഇസ്രായേലാണ് നേരത്തെ വിളിക്കപ്പെട്ടവർ, അവരത് പാലിക്കപ്പെടാത്തതിനാലാണ് നമ്മെ വിളിക്കുന്നത്. ആ കല്യാണ സദ്യയിൽ വിവാഹ വസ്ത്രം ധരിക്കാത്ത ആളെ പുറത്തു കളയുന്നതായി നാം കാണുന്നു. ആ അനുഭവം നമുക്ക് ഉണ്ടാവരുത്, അത് അപകടകരമാണ്. വെളിപാട് പുസ്തകം 4:1 ഒരു ശബ്ദം കേൾക്കുന്നതായിട്ട് കാണുന്നു, ഇവിടെ കയറി വരിക. വെളിപാട് പുസ്തകം 4:1 നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം, ഇവിടെ കയറി വരിക, ഇവിടെ കയറി വരിക. ആ ആഹ്വാനമാണ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. ഒരു വലിയ പദവിയിലേക്ക് കയറി നിന്നുകൊണ്ട് കാർമികന്റെ ആഹ്വാനം ഇത് തന്നെയാണ്. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതു ഭാഗത്ത്, പിതാവാം ദൈവത്തിന്റെ വലതു ഭാഗത്ത് നമ്മുടെ മശിയാദം വരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. അല്ലെ, ഈ വലതു ഭാഗത്തിന് ഇത്രയും പ്രത്യേകത എന്നാ? വലതുഭാഗത്തിന്റെ പ്രത്യേകത എന്നാ? ആ വലതു ഭാഗത്താണ് യേശു ക്രിസ്തു എഴുന്നള്ളിയിരിക്കുന്നത്, കേട്ടോ. വായിച്ചു അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:54 മുതലുള്ള വാക്യം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:54 മുതലുള്ള വാക്യം. സ്തെഫാനോസ് ചെമ്മാശിനെ കൊല്ലുക, കല്ലെറിഞ്ഞു കൊല്ലുക. വായിച്ചു.
ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മ നിറഞ്ഞവനായി സ്വർഗത്തിലെ കുറ്റി നോക്കി ദൈവമഹത്വം ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു.
അവനോ വലതു ഭാഗത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വലതു ഭാഗം, നമ്മുടെ മദ്ബഹായിലും വലതു ഭാഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വലതു ഭാഗം എന്ന് പറഞ്ഞാൽ മദ്ബഹായിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളെ ദൈവം നോക്കി നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുക. നമ്മൾ അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ ദൈവം അവിടെ നമ്മളെ നോക്കുക. മദ്ബഹായിൽ പുരോഹിതനും അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിലും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ റോഷ്മാ തരുമ്പോഴല്ല, ദൈവത്തിന്റെ സമാധാനം സ്വീകരിച്ച് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് നമുക്ക് നൽകുകയാണ് അനുഗ്രഹങ്ങളെല്ലാം. അപ്പോൾ ദൈവം നമ്മളെ നോക്കി നിൽക്കുന്നു. അതിന്റെ വലതു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡാണ്, ഇല്ലെങ്കിൽ ദൈവാലയത്തിന്റെ വടക്കുവശം. വടക്കുവശം, ആ വടക്കുവശത്തിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ പ്രാധാന്യമുണ്ട് ആ വടക്കുവശം. അതുകൊണ്ടാണ് അവിടെ സത്യത്തിൽ നമ്മുടെ എല്ലാ പള്ളികളിലും ഇന്ന് തർക്കവിതർക്കങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാൽ തന്നെയും ഞാനും ഇപ്പൊ അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇടതുവശത്താ പലരും ഏവങ്കേലിയം മേശ വെച്ചേക്കുന്നത്. ഞാനും ഇവിടെയും സൗകര്യത്തിന് അങ്ങനെ ചെയ്തേക്കുന്നത്. സത്യത്തിൽ വലതുവശത്താ വെക്കേണ്ടത്, കാരണം വലതുവശം ഈ എവങ്കേലിയം മേശ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ വചനമാണ്, വചനമാം ദൈവം. ആ വചനമാം ദൈവം ഇരിക്കേണ്ടത് വലതുവശത്താണ്. അപ്പോൾ ക്രോണോസിൽ വലതുവശത്ത് എന്ന് പറയുന്നത് നമ്മുടെ വലതുവശമല്ല, നമ്മുടെ ഇടതുവശത്താണ് വയ്ക്കേണ്ടത്. അവിടെ വെക്കുമ്പോൾ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോ നോയമ്പാകുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാകും. ഗോകുൽ സ്ഥാപിക്കും 25 ദിവസം പതിനോയമ്പിന്, അത് കഴിഞ്ഞിട്ട് അത് ഉയർപ്പിന്റെ ദിവസം വരെയും പിന്നെ ഉയർപ്പ് മുതൽ സ്വർഗാരോഹണം വരെയുള്ള സമയത്ത് യേശു ക്രിസ്തുവിന്റെ കൂടുതൽ ഒരു റെപ്രസെന്റേഷൻ എന്നുള്ള രീതിയിൽ ആ വശത്താ, വലതുവശത്താ അത് വെക്കുന്നത്, ഗോകുൽത്ത പിന്നെ വെക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ അവിടെ വെക്കാനായിട്ട് അസൗകര്യം. ചിലപ്പോൾ ചെറിയ എന്റെ ആണെങ്കിൽ ചെറിയ പള്ളിയ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഇടതുവശത്ത് വെക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഭാഗത്തിന് വലിയ സീനിയർ എത്ര ഒരു കുർബാനയ്ക്ക് സീനിയർ ഒരു തിരുമേനിയോ ഒരച്ഛനോ അല്ലെങ്കിൽ ശുശ്രൂഷക്കാരിൽ സീനിയേഴ്സോ ഒക്കെ അതിൽ നിൽക്കുന്നത് അവിടെയാ. അവിടാണ് ആ സീനിയോറിറ്റി കൊണ്ടാണ്, അപ്പോസ്തലന്മാരുടെ ആ സീനിയോറിറ്റി കൊണ്ടാണ് വടക്ക് വശത്തെ വായന ഭൂവിലെ ശേഷം എന്നുള്ളതിന് ശേഷം വായിക്കുന്ന വായന അപ്പോസ്തല പ്രവർത്തനങ്ങളും പൊതുലേഖനങ്ങളും. അത് നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം എടുത്തെടുത്ത് പോകാം. അത് ഭൂവിലെ ശേഷത്തിന് ശേഷം വായിക്കുമ്പോൾ ആദ്യം സീനിയർ ആയതുകൊണ്ട് അവിടെ വായിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ പാട്ടായത് പൗലോസ് ലീഹ. ആ പാട്ട് കേൾക്കുമ്പോഴേ അറിയാം പൗലോസ് ലീഹയ്ക്ക് ശേഷം ഏതേ വായിക്കുള്ളൂ, ആരുടെ ലേഖനമായിരിക്കും. ആ പൗലോസ് ലീഹയുടെ 13 പ്ലസ് എബ്രായ ലേഖനം എന്ന 14 ലേഖനങ്ങളിൽ നിന്നുള്ള വായനയായിരിക്കും അത് ഉള്ളിയ. അപ്പൊ അത് അതിനുശേഷം വായിക്കുന്നത്, അത് രണ്ടാമതാ വായിക്കുന്നത്. അപ്പൊ വലതുവശത്തിന് പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് തിരികത്തിക്കുമ്പോഴും വെളിവ് നിറഞ്ഞ ഒരു ഈശോ നിന്നെ വെളിവാല കാണുന്നു പറഞ്ഞ് തിരികത്തിക്കുമ്പോൾ വലതുവശത്തെ തിരി, വലതുവശത്തെ മീൻസ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ തിരിയ, വടക്ക് വശത്തെ തിരി ആദ്യം കത്തിക്കേണ്ടത്. പിന്നെയാണ് വെളിവിൻ തട്ടിൽ വസിക്കുക എന്ന് പറയുമ്പോഴാ മറ്റേ സൈഡിലൊക്കെ അത് നിങ്ങൾ കാണുന്നില്ല, അത് അകത്ത് നടക്കുന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോ ആ വലതുവശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ചില അച്ഛന്മാര് നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും, ഞാനും അത് ശ്രമിക്കാറുണ്ട് അങ്ങനെ ചെയ്യാൻ. ഉയരങ്ങളിൽ പിതാവാന്തയത്തിന് വലതു ഭാഗത്തായിരിക്കണം എന്ന് പറയുമ്പം ഇടതുകൈയും വലതുകൈയും കൂടെ ആ വലതു ഭാഗത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് 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 ചൂണ്ടും, അങ്ങോട്ട് ചൂണ്ടും. കൈ ഉയർത്തിയായി ചൊല്ലുന്നതെങ്കിലും അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ വലതുവശത്തേക്ക് കുറച്ചുകൂടെ ഒരു ശ്രദ്ധ കിട്ടാനായിട്ട് അങ്ങോട്ട് റൂബ്രിക്സിന്റെ ഇടയിൽ അങ്ങനെയും കൂടെ ചെയ്യാറുണ്ട്, ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് ജനം എന്നാ പ്രതിവാക്യമായിട്ട് പറയുന്നേ, ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു. അപ്പൊ ഈ ഇവിടെ കയറി വരിക എന്നുള്ളതിന്റെ ഒരു വിശദീകരണം, ഈ രണ്ട് പ്രാർത്ഥനയും യോഹന്നാൻ കണ്ട ദർശനത്തിന്റെ ക്ഷണിക്കലിന്റെ വിപുലീകരിക്കപ്പെട്ട വാക്കുകളാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിന്റെ കല്യാണ സദ്യയിലേക്കുള്ള ക്ഷണം. ഇവിടെ കയറി വരിക വലതുവശത്ത് ഇരുന്നുകൊണ്ട് മാമകമായിരിക്കുന്ന വലതുവശത്ത് ഇരുന്നുകൊണ്ട് പുത്രനമ്പുരാനുള്ള ചെയ്യുന്നു. അപ്പോൾ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിലേക്കുള്ള ക്ഷണമാണത്. ഇനിയും മൂന്നാമത് വിശുദ്ധ കുർബാന രഹസ്യമാണ്. രണ്ട് കാര്യങ്ങൾ കണ്ടു, ഒന്ന് എങ്ങനെ അനുഭവിക്കണമെന്ന് കണ്ടു, രണ്ട് കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിലേക്കുള്ള ക്ഷണമാണെന്ന് കണ്ടു, മൂന്നാമത്തേത് വിശുദ്ധ കുർബാന രഹസ്യമാണ്. അപ്പോൾ ഈ കുർബാന ഈസ് എ മിസ്റ്ററി, മിസ്റ്റീരിയോൺ എന്നുള്ള വാക്ക്, രഹസ്യം എന്നുള്ള വാക്കിൽ നിന്നാണ് മിസ്റ്ററി എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. ദിനവൃത്താന്ത പുസ്തകം 2 18 അധ്യായത്തില് ഒരു വായിക്കണമെന്നില്ല, അത് ഇച്ചിരി ഒത്തിരി വായിക്കാൻ പോയാൽ ഒത്തിരി ഭാഗങ്ങൾ വായിച്ചാലേ അത് മനസ്സിലാകുള്ളൂ. ചുരുക്കി പറയാം, ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 2 സെക്കൻഡ് ക്രോണിക്കിൾസ് ചാപ്റ്റർ നമ്പർ 18 അവിടെ ഒരു ദൈവിക സദസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അന്ന് ഇസ്രായേലിലെ 401 പ്രവാചകന്മാരുണ്ടായിരുന്നു. എന്നാൽ അവിടെ മീഖായാവ് എന്ന് എഴുതിയിരിക്കുന്നത് മീഖ എന്ന് നമുക്ക് പറയാം, മീഖ പ്രവാചകൻ മാത്രം കാണുന്ന ഒരു ദർശനം അവിടെ വിവരിച്ചിട്ടുണ്ട്. ബാക്കി 400 പേർക്ക് അത് അജ്ഞാതവുമാണ്. അതായത് 401 പ്രവാചകന്മാരുണ്ട്, പക്ഷെ ഒരാൾ മാത്രം, എല്ലാവരും പ്രവാചകന്മാരാണ് പക്ഷെ ഒരാൾ മാത്രം ഒരു ദർശനം കാണുന്നു. ബാക്കി ഉള്ളവരിൽ നിന്നെല്ലാം വിഭിന്നമായി മീഖായാവ് മാത്രം കാണുന്ന ഒരു ദർശനം നമ്മളവിടെ കാണുകയാണ്. മറ്റ് 400 പേർക്ക് അത് അജ്ഞാതമാണ്. അപ്പോൾ 400 പേരും വിളിക്കപ്പെട്ട വിളിക്ക് അനർഹമായ രീതിയിൽ നടന്നുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ദൈവിക രഹസ്യം എന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ളതല്ല, വിളിക്കപ്പെട്ടവർക്കും അതിൽ തന്നെ ഒരുക്കമുള്ളവർക്കും മാത്രം. റോസറി റോസറി, ഇതിനകത്ത് തിരുമേനി ഇങ്ങനെ വിശദീകരണം എഴുതിയിരിക്കുന്നെങ്കിലും വളരെ സിമ്പിൾ വേർഡ്സ് ഞാൻ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകത്തൊക്കെ വേണം പറഞ്ഞുതരാം. ഈ രഹസ്യം എന്ന് പറയാൻ കാര്യം, യേശു ക്രിസ്തു ധാരാളം അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒറ്റയൊടുക്കും ഇട്ടുകൊണ്ട് ഈ പൊരിവയിലും കൊണ്ട് ഭക്ഷണമില്ലാതെ ചിലപ്പം കഴിച്ചും കുടിച്ചും അല്ലാതെ സ്വർഗരാജ അറിയിക്കാൻ പറ്റുന്നു സാധാരണക്കാരുടെ ഇടയ്ക്കൂടെ നടക്കുക. പക്ഷേ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ മാത്രം എന്നാ ചെയ്തു? കടൽ സൈഡിൽ ഇരുന്നാണോ സ്ഥാപിച്ചേ? അല്ല. പിന്നെ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക, അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? ഉള്ള അതിലുള്ള ആൾക്കാരെല്ലാരും ഉണ്ടായിരുന്നു? ഇല്ല. ആരുമായിട്ട് ചേർന്നിരുന്ന വിളിക്കപ്പെട്ടവര്, തന്നോട് ചേർന്നിരിക്കുന്ന അപ്പോസ്തലന്മാര്. അതുകൊണ്ടാണ് നമ്മള് പാടുന്നത് രഹസ്യം, രഹസ്യം കൽപ്പിച്ചീശൻ, രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും. വീട്ടുകാർക്കും 12 പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം 13, 14, 13 ആളായിരുന്നു മത്തിയാസ്. അദ്ദേഹത്തെ പിന്നീട് യൂദ തൂങ്ങിച്ചത്ത് കഴിഞ്ഞപ്പോ തെരഞ്ഞെടുത്തു. അപ്പൊ ആ 12 എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതിന്റെ ഒരു ഇച്ചിരി എലാബറേറ്റഡ് ഫോമാണ് ഇവിടുത്തെ യഹോവ സാക്ഷികൾ പറയുന്നത്. 12 ഗോത്രങ്ങൾ ഈ 15,000 വരുന്നു. വെളിപാട് ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ 144,000 പേർക്ക് മാത്രമേ ഉള്ളായിരുന്നെന്നാ പറയുന്നത്. അവര് പറയുന്നു 97 കണ്ടത് സംഖ്യ പൂർണ്ണമായി. ഇപ്പോൾ ഉള്ളവര് പറയുന്നു അല്ല, ഇച്ചിരി അത് വിപുലമാക്കി ഞങ്ങൾക്കൂടെ ഒക്കെ കയറാൻ പറ്റിയിരിക്കുന്ന അവര് പറയുന്നത്. അപ്പൊ ഈ 12 തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാര്, ആ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാര് അവർക്ക് വേണ്ടിയുള്ളതായി രഹസ്യം. അതുകൊണ്ട് ആ യേശുക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് ചേർന്നിരുന്നു. അതിപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആരാധനയ്ക്ക് എത്തുന്ന ഓരോ വ്യക്തിയും ദൈവിക ദർശനം കാണുവാൻ തക്കവണ്ണം സമർപ്പണമുള്ളവരും ഒരുക്കമുള്ളവരുമായിരിക്കും. അങ്ങനെ രഹസ്യത്തിലേക്ക് വന്നു, നമുക്കൊരു വലിയ ദർശനം നമുക്ക് കാണണം. അങ്ങനെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല എന്തെന്നോ അങ്ങനെയുള്ളവർക്ക് യഥാർത്ഥമായിട്ട് അറിയാൻ പറ്റുള്ളൂ. യെശയ്യാവ് ദർശനം കണ്ടു. എന്നാ ദർശനം കണ്ടേ? ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. അതാ തൃത്വ ദൈവം എന്ന് പറഞ്ഞു. ഞാൻ അതൊക്കെ വിശദീകരിച്ചതാണ്, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ തൃത്വ ദൈവം, പിതൃത്വ പരിശുദ്ധാത്മാവാം ദൈവം ഓരോ വിശുദ്ധ കുർബാനയ്ക്കും ശേഷം നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ആരെന്ന് എനിക്ക് വേണ്ടി പോകും. ആ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ആരെനിക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് പോകും? അപ്പൊ ഞായറാഴ്ച തന്നെ നമ്മൾ പറയണം, എന്നാ പറയണം? അടിയനീത അടിയനെ അയക്കണമേ. എവിടെ? ഇതെങ്ങനെയും ഒന്ന് തല്ലി തീർത്തേച്ച് ഈ അച്ഛനീത നീട്ടി 1.5 മണിക്കൂർ കുർബാനയും 2.5 മണിക്കൂർ പ്രസ്താവനയും എന്നീ എന്നാലും പൈസയുടെ കാര്യവും കൽപ്പനകളും ഇതെല്ലാം ഒന്ന് തീർത്തേച്ച് പോകണമെന്നും പറഞ്ഞിരിക്കുന്നിടത്ത് അടിയനീത അടിയനെ അയക്കണമെന്ന് പറയാൻ നമുക്ക് സമയമുണ്ടോ? നമ്മൾ പറയുന്ന അടിയൻ ഇതാ എങ്ങനെയാലും അടിയനെ ഒന്ന് വീട്ടിലയക്കണം, ഈ പരിപാടി ഒന്ന് തീർന്നു, നാളെ ഷിഫ്റ്റ് ചെയ്യാൻ പോകണ്ട, ഇന്ന് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ഉള്ളതാന്നൊക്കെയാണ് നമ്മൾ പറയാം. പോട്ടെ, അത് നമ്മള് കുറച്ചുകൂടെ ദൈവികമായ ഒരു ആലോചനയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ബാക്കി കാര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ അതിന്റെ യഥാർത്ഥ മർമ്മത്തിൽ നിന്ന് മാറിപ്പോകരുത് എന്നാ ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ദൈവിക ആലോചനയ്ക്ക് വിധേയപ്പെടണം. അതിന് ദൈവിക ദർശനം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കണ്ണും കാതും തുറക്കണം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇച്ചിരി കണ്ണ് തുറന്നാൽ പോരാ, നല്ലതായിട്ട് തുറക്കണം. ചെവി തുറക്കണം, നമ്മുടെ ഹൃദയം തുറക്കണം, യഥാർത്ഥമായ ക്രിസ്തു ദർശനം ഉണ്ടാകണം. അപ്പോൾ പ്രഭാത പ്രാർത്ഥനയിൽ നാം പാടുന്നത് പോലെ ഋജുമതികൾക്കിരുളിൽ ദ്യുതിയുളവായി. എന്താ ഋജുമതികൾക്കിരുളിൽ ദ്യുതിയുളവായി എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ഋജുമതി എന്ന് പറഞ്ഞാൽ, നേർബുദ്ധിയുള്ളവരാണ് കേട്ടോ. മതി ബുദ്ധി, ഋജു നേരെ. ഋജുമതി എന്ന് പറഞ്ഞാൽ നേരെയുള്ള ബുദ്ധിയുള്ളവര്, നേർബുദ്ധിയുള്ളവർക്ക് ഇരുളിൽ ദ്യുതിയുളവായി. അല്ലെങ്കിൽ ഇവിടെ പെട്ടെന്ന് മനസ്സിലാകാൻ ഇങ്ങനെ പാടിയാ മതി: നേരുള്ളോർക്കിരുളിൽ വെളിച്ചമുദിച്ചു, ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ എന്ന് പാടാം. അപ്പോ നേരുള്ളവർക്ക് നേർബുദ്ധിയുള്ളവർക്ക് അന്ധകാരത്തിൽ പ്രകാശം വരും. ആ വഴി, അടഞ്ഞിരിക്കുന്ന വഴി, അന്ധകാരം ഇരുട്ട, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ മേല. അപ്പോൾ യഥാർത്ഥമായ വഴി, ഈ വഴി ഇതാകുന്നു, ഇതിൽ നടക്കുക എന്നൊരു ശബ്ദം പിന്നിൽ നിന്ന് ശ്രവിക്കും. വഴി അറിയാൻ മേല, ഇരുട്ടായി പോയി, എന്താ പറ്റും? എസ്ഐ പ്രവചനം മുപ്പതിന്റെ ഇരുപതെന്ന് വായിച്ചേ.
കർത്താവ് നിങ്ങളുടെ കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കില്ല, നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാവുന്നു, ഇതിൽ നടന്നുകൊള്ളുകയും എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും.
അതാ വഴി അറിയാൻ മേലാ നിൽക്കുക. അതുകൊണ്ട് നമ്മൾ പറയാം, നിന്റെ വചനം എന്റെ കാലിന് വിളക്കും പാതയ്ക്ക് പ്രകാശവും. ആ വചനം, ദൈവത്തിന്റെ വചനം, ആ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പം നമുക്ക് നീ വലത്തോട്ടോ ഇടത്തോട്ടോ എങ്ങോട്ട് തിരിയണ്ടെന്ന് അറിയാൻ മേല, അന്ധകാരമാ, എങ്ങോട്ട് തിരിയണമെന്ന് അറിയാൻ മേല, ദേ ഇതാ മോനെ വഴി, പ്രകാശം വരും. അതാ നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നേരുവേണം. മനസ്സിലെന്നാ വേണം? നേരു വേണം. ആ നേരില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അന്ധകാരം തോന്നുന്നത് നമുക്ക് നേരുണ്ടോന്ന് നോക്കാം ആദ്യം. നമുക്ക് നേരുണ്ടാകുമ്പോൾ നമുക്ക് നേരം വെളുക്കും, നമുക്ക് നേരുണ്ടാകുമ്പോൾ നമുക്ക് നേരം വെളുക്കും, ഇല്ലെങ്കിൽ അന്ധകാരമായിട്ട് പോകും. അതുകൊണ്ട് നീതിമാൻ ആയിട്ടിരിക്കുക. മുമ്പേ നമ്മൾ കണ്ടല്ലോ, നീ നമ്മുടെ നീതിയാ നമ്മൾ ചെയ്യുന്ന നീതി. അനീതി ചെയ്യരുത് കേട്ടോ, അനീതി ചെയ്യുന്ന മതിയാക്കുവിൻ. നമ്മൾ സത്യം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ വഴി തെളിഞ്ഞു വരും. മഹത്വമുള്ളവനായ യെശയ്യാക്ക്, ഈ വിശുദ്ധ യോഹനൻ ശ്ലീഹായിക്ക്, മീഖാ പ്രവാചകനൊക്കെ അതിന് കഴിഞ്ഞു. നമുക്ക് ഇത് ഓരോ ബലിയിലും സാധ്യതമാകട്ടെ എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കാം. അവസാനം ഒരു ഭാഗം കൂടെ പറയുന്നുണ്ട്, നാലാമത്തേത്. രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്, ഈ അഞ്ച് മിനിറ്റ് കൂടി നമുക്കുള്ളൂ. അടുത്ത ഒരു കാര്യം പറഞ്ഞു തുടങ്ങാം, തീരുവാണെങ്കിൽ അതും തീർക്കാം. അഞ്ച് മിനിറ്റ്. അപ്പവീഞ്ഞുകളുടെ ഒരുക്കം, പ്രിപ്പറേഷൻ ഓഫ് ദി ബ്രെഡ് ആൻഡ് വൈൻ, ഇത് വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കം. പിതാക്കന്മാർ അനുശാസിക്കുന്ന പ്രകാരം തലേ ദിവസം 9 AM നമസ്കാരത്തിന് ശേഷം ദേഹശുദ്ധി വരുത്തി പ്രാർത്ഥനയുടെ അകമ്പടിയോടെ ശുശ്രൂഷക്കാരനോ ശമ്മാസനോ മറ്റു സ്ഥാനികളോ ചെയ്യണം. അതിനെ ഒരുക്ക, അതായത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അപ്പവീഞ്ഞുകൾ ഒരുക്കുന്നത് ഇന്നിപ്പോൾ പുരോഹിതനോ ശുശ്രൂഷക്കാരനോ ആയിരിക്കും, അതിന് ചുമതലയുള്ള ആൾക്കാരാ. എന്നാൽ പണ്ട് കാലത്ത്, നമുക്കതിലേക്ക് വരാം, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ പറയാം. പണ്ട് കാലത്ത് ചെയ്തിരുന്നത് രണ്ട് വാക്കുകൾ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുക. ഒന്ന് ലിറ്റിൽ എൻട്രൻസ്, രണ്ടാമത്തേത് ഗ്രേറ്റ് എൻട്രൻസ്. ലിറ്റിൽ എൻട്രൻസ്, ഗ്രേറ്റ് എൻട്രൻസ് എന്ന് പറഞ്ഞാല് നമ്മള് ഏവങ്കേലിയൻ വഹിച്ചുകൊണ്ട് പ്രൊസഷൻ ആയിട്ട് വരുന്നതിനെ ഗ്രേറ്റ് എൻട്രൻസ് എന്ന് പറയുന്നത്. ലിറ്റിൽ എൻട്രൻസ് എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് വീട്ടിൽ നിന്ന് അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്, എല്ലാരും വീട്ടിൽ നിന്ന് അപ്പം ഉണ്ടാക്കും. മുന്തിരിങ്ങ വെള്ളത്തിലിട്ട്, ഉണക്ക മുന്തിരിങ്ങ വെള്ളത്തിലിട്ട് അത് പിഴിഞ്ഞ്, ഇന്നും ചില അച്ഛന്മാർ അങ്ങനെ ചെയ്യാറുണ്ട്, വീഞ്ഞിന് പകരം മുന്തിരി പിഴിഞ്ഞ് ആ വീഞ്ഞും, അത് വീഞ്ഞെന്ന് തന്നെ നമുക്ക് പറയാം, വീഞ്ഞ് അതാ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇത് രണ്ടും കൂടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരിക, വലിയ വല്ലങ്കോട്ടയ്ക്കകത്താ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ വല്ലങ്കോട്ടയ്ക്ക് അത് അവിടെ കൊണ്ടുവന്ന് വെക്കും. ഓരോ വീട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ വീതം കൊണ്ടുവരും. അത് ഒരു വലിയൊരു വല്ലങ്കോട്ട പടിഞ്ഞാറ് വശത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് എല്ലാവരും കൊണ്ടുവന്നിടും. എന്നിട്ട് ഇത് എപ്പോഴാണ് കൊണ്ടുവന്നിടുന്നേ? വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുമ്പേ കൊണ്ടുവന്നിടും, പ്രഭാത നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പേ, തുയോബോയ്ക്ക് മുമ്പേ കൊണ്ടുവന്നിടും. എന്നിട്ട് പുരോഹിതൻ ഇതും വഹിച്ചുകൊണ്ട് ഒരു വരമുണ്ട്, ആ വലിയ വല്ലങ്കോട്ട എടുത്ത് രണ്ട് ശുശ്രൂഷക്കാർ രണ്ട് സൈഡിലും പിടിച്ച് ആ അപ്പം മദ്ബഹായിലേക്ക്, ത്രോണോസിന്റെ അരികിലേക്ക് കൊണ്ടുവരും, അടുത്ത് അവിടുത്തെ പ്രത്യേകമുള്ള മുറിയിലേക്ക് കൊണ്ടുവരും. അതിനെ ലിറ്റിൽ എൻട്രൻസ് എന്ന് പറഞ്ഞിരുന്നത്. ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അപ്പം അതിന് അതിൽ നിന്ന് ഒന്നോ രണ്ടോ എടുത്താൽ മതിയല്ലോ കുർബാന ചൊല്ല. അപ്പൊ ഈ അപ്പം വലിയ കൊട്ടക്കകത്ത് ഇത് കൊണ്ടുപോകുമ്പോഴേ അവിടെ നിൽക്കുന്ന ജനങ്ങളെല്ലാം പ്രാർത്ഥിക്കും, ദൈവമേ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അപ്പം എടുക്കണേ. അത് അത്രയ്ക്കൊരു ഒരുക്കത്തോടുകൂടി വീട്ടുകാരെല്ലാം ഉണ്ടാക്കി നല്ലതായിട്ട് കൊണ്ടിരുന്നതാ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? വായിച്ചു, ഇതെല്ലാം വേദപുസ്തകത്തിന് അടിസ്ഥാനമുണ്ട്. വായിച്ചു ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം 26 ഒന്ന് മുതലുള്ള വാക്ക്.
നിന്റെ ദൈവമായ ഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ ചെന്ന് അത് കൈവശമാക്കി അവിടെ പാർക്കുമ്പോൾ, നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ നിലത്തിൽ നിന്ന് ഉണ്ടാകുന്നതായി നിലത്തിലെ എല്ലാ വക കൃഷിയുടെയും ആദ്യ ഫലം കുറേശ്ശെ എടുത്ത് ഒരു കൊട്ടയിൽ വെച്ചുകൊണ്ട് നിന്റെ ദൈവമായ ഹോവ തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം.
ഇത് കൊട്ടക്കകത്ത് കൊണ്ടുപോയി, കൊട്ടക്കകത്ത് അവരെ ദൈവത്തിന്റെ നാമം സ്ഥാപിപ്പാനുള്ള സ്ഥലം, അതാണ് ദൈവാലയം. ദൈവത്തിന്റെ നാമം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലമാണ് ദൈവാലയം. ഓക്കെ, വായിച്ചു.
അന്നുള്ള പുരോഹിതന്റെ അടുക്കൽ നീ ചെന്ന് അവനോട്, നമുക്ക് തരുമെന്ന് യഹോവ നമ്മുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശത്ത് ഞാൻ വന്നിരിക്കുന്നു എന്ന് നിന്റെ ദൈവമായ യഹോവയോട് ഞാൻ ഇന്ന് ഏറ്റു പറയുന്നു എന്ന് പറയണം.
അവരത് അതിന്റെ പ്രത്യാശം ചെയ്തിരുന്ന കാര്യമാണ്. അത് ഇത് അവരുടെ ദശാംശം മുഴുവൻ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നു. അത് ഓരോ വിശുദ്ധ കുർബാനയിലും ഇന്നിപ്പോ നമ്മൾ സ്തോത്രകാഴ്ച ചെയ്യുന്നു, ഒരു ഡോളർ നമ്മൾ പ്രയാസപ്പെട്ടിടുന്നു, അത് ഓക്കെ അങ്ങനെ ആവട്ടെ. പക്ഷെ പണ്ട് കാലത്ത് ചെയ്തിരുന്ന അവരുടെ എല്ലാം ദശാംശം അവര് ദൈവാലയത്തിലേക്ക് കൊണ്ടുവരിക, അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് കൊണ്ടുവരിക, നമുക്ക് കിട്ടുന്നതിന്റെ എല്ലാം ദശാംശം. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ക്യാഷ് ആയതുകൊണ്ടോ അല്ല ഡോളർ ആയതുകൊണ്ടോ നമ്മൾ ഈ പറയുന്നത്, അതിന്റെ ദശാംശം പത്തിലൊന്ന് പത്തിലൊന്ന് എന്നൊക്കെ പറയുന്നത്. പക്ഷെ പുതിയ നിയമം അനുസരിച്ച് പത്തിലൊന്നല്ല, മുഴുവനാ കേട്ടോ. പുതിയ നിയമം അനുസരിച്ച് കൊടുക്കാൻ പോയാൽ വലിയ പാടാ, അതിൽ ഭേദം പഴയ നിയമം അനുസരിച്ച് കൊടുക്കും. പ്രവാസിനുമേനി എപ്പോഴും പറയുമായിരുന്നു, ദൈവത്തിനുള്ളത് എടുത്ത് എന്നാ ചെയ്യരുതെന്ന് പറയും, പുട്ടടിക്കരുതെന്ന് പറയും. ദൈവത്തിന് കൊടുക്കാനുള്ളത് എടുത്ത് പുട്ടടിക്കരുതെന്ന്. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കാനുള്ളത് അവരെ എല്ലാ ആഴ്ചയിലും ഇത് ചെയ്യുക, പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവരും, കൊട്ടയ്ക്കകത്ത് കൊണ്ടുവരും. എന്നിട്ട് അവര് പറയും, ഞാന് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടത് എന്തെന്നാൽ, എന്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു. ആരുടെ കാര്യം പറയുന്നേ? അബ്രഹാമിന്റെ കാര്യ. അരാമ്യനായിരുന്നു, ദേശാന്തരിയായിരുന്നു, ചുരുക്കം പേരോടുകൂടിയാണ് മിസ്രൈമിലേക്ക് ഇറങ്ങി ചെന്ന് പരദേശിയായിട്ട് വളർത്തു, അവിടെ വലിപ്പവും ബലവും പെരുപ്പവും ഉള്ള ജനമായി തീർന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കൺഫെഷൻ ഒക്കെ പറഞ്ഞിട്ടാണ് അവര് ബലിയർപ്പണത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അപ്പുവിഞ്ഞുങ്ങൾ അങ്ങനെ ഒരുക്കി ഓരോ വീട്ടിൽ നിന്നും കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇനി അത് കൃത്യം 10 മണിയായി, നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അങ്ങനെ അപ്പുവിഞ്ഞുങ്ങൾ ഒരുക്കുന്നത് എന്നുള്ളത് അടുത്ത ആഴ്ച
ആയിരിക്കും നമ്മുടെ അടുത്ത ക്ലാസ്. ഇന്ന് വെളിപാട് പുസ്തകത്തിലെ 2 അധ്യായത്തിനെ കുറിച്ച് ആൻസേഴ്സ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ പതുക്കെ നമുക്ക് ഇതിന്റെയും കുർബാനയെ കുറിച്ചുള്ള ചില ക്വസ്റ്റ്യൻ ആൻസറും എഴുതണമെന്നുണ്ട്. അച്ഛന്റെ സഹായത്താൽ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതും അധികം താമസിയാ തന്നെ അയച്ചിരുന്നതായിരിക്കും. ഇന്ന് നമ്മെ കേട്ടുകൊണ്ടിരുന്ന അച്ഛനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഒന്ന് ശ്രമിക്കണം. ഒന്ന് ടെക്സ്റ്റ് ചെയ്യോ വിളിച്ചു പറയുകയോ ഒക്കെ ചെയ്താൽ കൂടുതൽ ആൾക്കാരെ ഇത് കേൾക്കാനും അനുഗ്രഹം പ്രാപിക്കാനും ഇടയാകും. താങ്ക് യു അച്ഛാ, താങ്ക് യു എവരി. പ്രാർത്ഥിക്കട്ടെ.
ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശുദ്ധമായ ശുദ്ധമുള്ള ശുദ്ധമുള്ള നിന്റെ കുടിയേറ്റങ്ങളായിട്ട് ഞങ്ങളെ കാണിക്കണമേ. ദൈവമായ എല്ലാ സമയത്തും എന്റെ ജീവിതത്തിന്റെ തിരയും കയറി ഞങ്ങളെ മറച്ചുകൊള്ളണമേ. അമ്മേ, ദൈവമേ അനുഗ്രഹീതമായിരിക്കുന്ന ഈ സന്ദേശം കൽപ്പാണ്ടും ദൈവമേ ഞങ്ങളോട് സഹായിച്ചു. വിശുദ്ധ ബലിയെ കുറിച്ചുള്ള ഞങ്ങളുടെ പഠനങ്ങൾ ഞങ്ങൾ കർത്തവത്തായ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ ദൈവമേ ഞങ്ങളുടെ ആരാധനയിൽ ദൈവമേ പൂർണ്ണ സമർപ്പണത്തോടെ സംബന്ധിക്കാൻ തക്കോണം ഞങ്ങൾക്ക് തോന്നുന്നതായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനുഗ്രഹത്തോടെ ദൈവമേ ക്ലാസ്സിൽ നയിപ്പാൻ തക്കോണം ശക്തിയും കൃപയും നൽകണമേ. ദൈവമായ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ധരിച്ചിരുന്നു അവിടെ അവിടെയായിരുന്ന ഈ ക്ലാസ്സിൽ സംബന്ധിച്ചെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കൃപയിൽ പതിയണമേ. ഭർത്തവരംഭസ്ഥാനത്തെ ഓർക്കുന്നു. ദൈവാനുഗ്രഹത്തോടെ ദൈവം നയിപ്പാൻ്റെ ആവശ്യമായിരിക്കുന്ന ജ്ഞാനം തരണമേ. നോമ്പിൻ്റെ ഈ കാലയളവ് ദൈവമേ അനുഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ വരുന്നിരിക്കാൻ തക്കൊണ്ട് ഞങ്ങളുടെ അവിടുന്ന് ഒരുക്കണമേ. അനുഗ്രഹത്തിൻ്റെ നാടുകളായിരിക്കാൻ സ്വർഗ്ഗത്തെ സഹായിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ വിഷമത്തിലും ഭാരത്തിലും പ്രയാസത്തിലും കഴിഞ്ഞു പോകുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവയുടെ ജീവിതങ്ങളോട് സ്വർഗ്ഗം ഇടപെടണമേ. എന്റെ ആവശ്യങ്ങളോട് ചേർത്തിരിക്കണമേ. മനസ്സമാധാനമില്ലാത്ത സ്വാമികളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരിച്ചെന്ന് ചോദിച്ചായിരുന്നു, പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ഹൃദയമുഖമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാങ്ങിപ്പോയിരിക്കുന്ന രംഭങ്ങളുടെ പ്രതിഷ്ഠായി വസിപ്പിക്കണമേ. രാത്രി കുറവൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ ക്ലാസ്സിൽ അനുഗ്രഹത്തോടെ ദൈവമേടിയാക്കണമേ. ക്ലാസ് നയിക്കുന്നവർക്ക് ആവശ്യമായിരിക്കും ജ്ഞാനത്തിൽ തുറന്നു കൊടുക്കണമേ. ദൈവാത്മാവിൽക്കൽപ്പാണ്ടക്കൊണ്ടും നിങ്ങളുടെ ഉള്ളങ്ങളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും സ്വർഗമൊരുക്കണമേ. പരിശുദ്ധന്മാരെ ശുദ്ധപതികളെയും നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാഥാ, ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉന്നതമായിരിക്കും സിംഹാസനത്തിലും കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ഏതിപ്പോഴും എല്ലായ്പ്പോഴും എന്നിവ നയിക്കും തന്നെ. ഓക്കെ, എല്ലാവരോടും ഉള്ള നന്ദി ഞാൻ പറയും. Bye.
Good night.
Okay, good night.
Good night.
Good night.
Bye.